അന്ന മനസ്സുകളിലുന്നതബലത്തോടു ചെന്നിടേണം പാരാ നിൻവാചനം. മന്ന മനസ്സുകളിലുന്നതബലത്തോടു ചെന്നിടേണം പാരാ നിൻവാചനം. നന്ദിയോടാടിയങ്ങൾ നിന്നെ വാണങ്ങാനാരു, നന്ദിയോടാടിയങ്ങൾ നിന്നെ വാണങ്ങാനാരു. ചെയ്യണമേ കൃപ ചെയ്യണമേ, പൂവിലും മണമേറും പൊന്നിലും ഒളിച്ചിഞ്ഞും തേനിലും മധുരമേ നിൻവാചനം. പൂവിലും മണമേറും പൊന്നിലും ഒളിച്ചിഞ്ഞും തേനിലും മധുരമേ നിൻവാചനം. രാവിലും പകലിലും ജീവനായി ഭാവിച്ചു മൽ, രാവിലും പകലിലും ജീവനായി ഭാവിച്ചു മൽ. ഭാവിയാനുഗ്രഹം ആക്കണമേ, ഭാവിയാനുഗ്രഹം ആക്കണമേ.
കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഒരു സ്തോത്രം പറഞ്ഞ ഹല്ലേലൂയ പറയാം. അനുഗ്രഹിക്കപ്പെട്ട ഈ പകൽ സമയം കൂടെ ദൈവവചനമായി ഇവിടെ നിൽക്കുവാൻ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് അവസരം ഒരുക്കിയതുകൊണ്ട് ഞാൻ തിരുനാമത്തെ സ്തുതിക്കുന്നു. വന്നുകൂടിയിരിക്കുന്ന എല്ലാ ദൈവജനങ്ങൾക്കും ബഹുമാനരായ കർത്തൃദാസന്മാർക്കും എല്ലാമുള്ള ഹൃദയംഗമായ സ്നേഹം, വന്ദനം, നന്ദി ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. ഡൽഹിയിലുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് അപേക്ഷിക്കുന്നു. എൻ്റെ സന്ദേശങ്ങൾ ഗ്രന്ഥങ്ങളിലൂടെ തുടർന്നും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുവാനുള്ള സാവകാശമുണ്ട്. അനേകർക്ക് ദൈവം ഈ പുസ്തകം ഒരഭിഷേകത്തിൽ ഞാൻ എഴുതുന്ന ഗ്രന്ഥങ്ങൾ പ്രയോജനപ്പെടും. അത് പരമാവധി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം, മറ്റുള്ളവർ സംഭാവന ചെയ്യുവാൻ ദൈവം കൃപ നൽകട്ടെ എന്ന ആശംസയോടുകൂടി നിങ്ങളുടെ ശ്രദ്ധയെ ഉൽപ്പത്തി പുസ്തകം 48:19 വാക്യത്തിലേക്ക് തിരിക്കുന്നു. Genesis 48:19.
എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്ക് അറിയാം മകനെ, എനിക്ക് അറിയാം ഇവനും ഒരു വലിയ ജനമായിത്തീരും, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവന്റെ സന്തതി ജനസമൂഹമായി തീരും എന്ന് പറഞ്ഞു.
കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണക്കാം. അധരബന്ധ സ്തോത്രയാഗം അല്പസമയം ദൈവജനങ്ങൾ അർപ്പിക്കട്ടെ. ഹല്ലേലൂയ. കരുണാസമ്പന്നനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തിരുസാന്നിധ്യമീരാ പകൽ ഞങ്ങളുടെ നടുവിലുള്ളതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തുടർന്ന് ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണ് നിന്നെ നോക്കി കാത്തിരിക്കുന്നു. ഹൃദയംഗമായി ഞങ്ങളോട് സംസാരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ഗോത്രപിതാവായ യാക്കോബ് നിരാശാഗർത്തത്തിലൂടെ കടന്നുപോയി. തന്റെ ഓമന മകൻ, വാർദ്ധക്യത്തിലെ മകൻ, അവിപ്രിയ മകൻ മരിച്ചുപോയി എന്നുള്ളതായിരുന്നു തനിക്ക് ലഭിച്ച ഇൻഫോർമേഷൻ റിപ്പോർട്ട്. ദീർഘനാളുകൾ കഴിഞ്ഞ ശേഷം മനസ്സിലായി, എന്റെ മകൻ ജീവനോടെ ഇരിക്കുന്നു, ഞാൻ അവനെ പോയി കാണും. ദാ യാക്കോബ് എന്ന വയോവൃദ്ധൻ കണ്ണു മങ്ങിയവനായി നിൽക്കുന്നു, മുൻപിൽ നിൽക്കുന്നു യോസേപ്പ്. രണ്ട് കുട്ടികൾ അതിന്റെ മുൻപിൽ നിൽക്കുന്നു. മോനെ, ഇവരാരാടാ? മറുപടി, എന്റെ ദൈവം പരദേശ പ്രയാണ കാലത്ത് എനിക്ക് തന്ന മക്കൾ. അപ്പച്ച, മരിക്കും മുൻപേ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങനെ മുമ്പോട്ട് കൊണ്ടുവന്നു, അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങുകയാണ്. ഇതാ വലത്തെ കൈയുടെ നേർക്ക് നിൽക്കുന്നു എബ്രഹീം പുത്രൻ, ഇടത്തെ കൈയുടെ നേർക്ക് നിൽക്കുന്നു മനശ്ശെ പുത്രൻ. ഇങ്ങനെ വലത്തെ കൈയുടെ നേർക്ക് മനശ്ശെയും, സോറി, ഇടത്തെ കൈയുടെ നേർക്ക് എബ്രഹീമാണ്. ഇങ്ങനെ കാരണം മൂത്ത വലത്തെ കൈ വെച്ചാൽ കൂടുതൽ അനുഗ്രഹം കിട്ടും, അത് ചേട്ടന് കിട്ടണമെന്നുള്ള ആഗ്രഹത്തിലാണ് നിർത്തിയത്. എങ്കിലും മനശ്ശെയുടെ കയ്യിൽ വെക്കേണ്ട വലത്തെ കൈ ഈ അപ്പച്ചൻ പിണച്ചു വെച്ചു. പിണച്ചു വെച്ചിട്ട് വലത്തെ കൈ എഫ്രൈമിലും ഇടത്തെ കൈ മനസ്സിലും വെച്ചു. അപ്പൊ ഇങ്ങനെ ഏതായാലും പെട്ടെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണു തുറക്കുന്ന ആളുകളില്ലേ, അതുപോലെ യോസഫ് ഒന്ന് കണ്ണു തുറന്നാണ്. അവരുടെ അപ്പച്ചനായി യോസഫ് എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുമ്പോൾ കണ്ണു തുറക്കുന്ന ആളുകളുടെ. അങ്ങനെ കണ്ണു തുറന്നപ്പോ അപ്പാ ഈ കാണിക്കുന്ന അപ്പനായാലും ഇവരൊക്കെ ഇടണം. കേറിയൊരു പിടി വലത്തെ കൈ, ഇതല്ല, ഇവനാണല്ലോ ആദ്യജാതൻ, ഇവന് അനുഗ്രഹിക്കാൻ പറഞ്ഞു. അപ്പോള് യാക്കോ പറയുന്ന വാചകമാണ്, എനിക്കറിയാം മോനെ, എനിക്കറിയാം ഇവനും ഒരു ശ്രേഷ്ഠ ജാതിയായി തീരും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ക്രൈസ്തലോ, എന്താ രാത്രി യോഗത്തിന് വന്നവരില്ല എന്ന് കൈവയ്ക്കേ. എന്തുവായിരുന്നു ഞാൻ പ്രസംഗിച്ചെന്ന് പറഞ്ഞു? അതിന്റെ മറുപടിയാ, എനിക്കറിയാം മോനെ, എനിക്കറിയാം. അപ്പൊ ഇന്ന് പകൽ എന്തോ പ്രസംഗിച്ചെന്ന് ആര് ചോദിച്ചാലും എന്തോ പറയണം? ഇനി യോഗത്തിന് വരാത്തൊരു വൈകിട്ട് ചോദിക്കുക, എന്തുവായിരുന്നു പ്രസംഗം ചോദിച്ചാൽ എന്തോ പറഞ്ഞാൽ മതി. അതൊന്ന് പറയാൻ പറഞ്ഞാലും പിന്നെ എന്തോ പറയണം, എനിക്കറിയാം. ഇന്നലെ എന്തോ നമ്മുടെ സംസാരിച്ചത്, ഇന്നത്തെ വിഷയം അറിവ് സമ്പാദിക്കുക എന്നുള്ളത് ജിജ്ഞാസ, മാനുഷിക ഗുണങ്ങളിൽ പെട്ടതാണ്. നാൽക്കാല് മൃഗങ്ങൾക്കും ഇഴജാതി പറവജാതി കാട്ടുമൃഗങ്ങൾക്കും ഒന്നുമില്ലാത്ത ഒരു സവിശേഷതയാണ് അറിയണം 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 എന്നുള്ള ആഗ്രഹം. അങ്ങനെയാ ശിലായുഗത്തിൽ നിന്ന് മനുഷ്യൻ സ്റ്റോൺ ഏജ് നിന്ന് മൂൺ ഏജ് വരെ നടന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കിയുന്ന കൂടിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കൂടുണ്ടാക്കാൻ ഒരു പക്ഷി അറിഞ്ഞുകൂടാ. അറിയാമോ, ഭക്ഷണ സാധനങ്ങൾ പാചകം ചെയ്ത് കഴിക്കാൻ ഇഴജാതിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ വസ്ത്രം സൗജന്യമായി വാങ്ങി കാളയ്ക്കും പശുവിനും കൊടുത്താലും അത് ഉടുത്തോണ്ട് നടക്കുകയില്ല, നേക്കഡ് ആയിട്ട് നടക്കുന്ന അതിന് ഇഷ്ടം, പുറത്തുകൂടെ ചവിട്ടി തേച്ച് നടക്കുകയുള്ളൂ. എന്നാൽ മനുഷ്യൻ അങ്ങനെയല്ല, സ്റ്റോൺ ഏജിൽ നിന്ന് പിന്നെ മനസ്സിൽ അയൺ ഏജിലേക്ക് വന്നു, പിന്നീട് ബ്രോൺസ് ഏജിലേക്ക് വന്നു, പിച്ചള യുഗം, പിന്നീട് പ്ലാസ്റ്റിക് യുഗത്തിലേക്ക് വന്നു, പിന്നീട് ഇലക്ട്രിക് യുഗത്തിലേക്ക് വന്നു, പിന്നീട് റേഡിയോ യുഗത്തിലേക്ക് വന്നു, പിന്നെ ടെലിഫോൺ ടെലിഗ്രാം ടെലികമ്മ്യൂണിക്കേഷൻ യുഗത്തിലേക്ക് വന്നു. കുതിച്ച് 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 പാഞ്ഞ് ചന്ദ്രയുഗത്തിൽ കയറി. അറിയാമോ, മോനെ മോനെ കരയാതിരീടാ, അമ്പിളിയമ്മ അവനെ പിടിച്ചു തരാമെന്ന്. അമ്മമാരും അമ്മമ്മമാരും കുട്ടിയുടെ കരച്ചിലടക്കിയ കാലത്ത് അമ്പിളിയമ്മാവന് ഞാൻ നിൽക്കുന്ന കണ്ട് പിടിച്ചു തരാമെന്ന് പറഞ്ഞെങ്കിലും ആരും ഓർത്തില്ല. അമ്പിളിയമ്മാവന്റെ അടുക്കലും പോകുന്നു, അവിടെയും പോയി വന്നു. ഇങ്ങനെ കൈക്കൊമ്പിളിൽ ഒതുങ്ങുന്ന ഇത്രയുള്ള ടെലിഫോൺ കൊണ്ട് ഏത് നേരത്ത് ഏത് സ്ഥലത്ത് വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ ഇടയായി തീരുന്നു. ഇങ്ങനെ ഒരു ചിന്ത 50 കൊല്ലത്തിന് മുമ്പ് മനുഷ്യനില്ലായിരുന്നു. അറിയാമോ, പിന്നെ ഒരു സ്ഥലത്ത് പോകാൻ വഴി അറിഞ്ഞുകൂടാങ്കിൽ അഡ്രസ് അറിഞ്ഞാ മതി, അത് കാറയിലോട്ട് ഫീഡ് ചെയ്താൽ മതി, നാവിഗേറ്റർ സിസ്റ്റം. ആ കാറ് വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകും. ഞാൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കണ്ടിട്ടുള്ളൂ, ഞാൻ വിചാരിച്ചു കാറിന് ഇംഗ്ലീഷ് അറിയാവുന്ന. ഇപ്പൊ ടൊറന്റോ വെച്ചപ്പോ മലയാളത്തിൽ പറയാൻ തുടങ്ങി. അറിയാമോ, ഗോ ഫോർവേ, ടേൺ റൈറ്റ്, മേക്ക് എ യു ടേൺ എന്നൊക്കെ എല്ലാം മലയാളത്തിൽ രസകരമായി മലയാളം സംസാരിക്കുന്ന കാർ. എന്താ അത് രസകരമായി പറയുന്നത്? മുമ്പോട്ട് പോയിക്കൊള്ളു, വലത്തോട് തിരിയൂ, അത് കഴിഞ്ഞ് ഹൈവേയിലോട്ട് പാഞ്ഞു കയറിക്കൊള്ളൂ, അത് കഴിഞ്ഞ് പറയുക ഇനി ടേക്ക് എ യു ടേൺ എന്നുള്ളത് വരുമ്പോ ഇനി വട്ടം തിരിയാതെ രക്ഷയില്ല എന്ന് പറയാം. അത് കഴിഞ്ഞ് വീടിന്റെ വാതിക്കൽ ചെന്നപ്പോ കാറ് പറയുക, നമ്മൾ രക്ഷപ്പെട്ടു. ആ രക്ഷപ്പെട്ടു എന്ന് കേട്ടാ ഉടനെ ഇറങ്ങിക്കൊള്ളണം, അല്ലേ നശിച്ചു പോകും. മനസ്സിലായോ? അങ്ങനെയുള്ള കാറുകൾ ഒരുവരെയായി ദൈവത്തിന് സ്തോത്രം. അന്ത്യകാലത്ത് ജ്ഞാനം വർദ്ധിക്കുമെന്ന് ഈ പുസ്തകത്തിലുണ്ട്. അപ്പച്ചൻ പറഞ്ഞ വാക്കുകൾക്ക് വ്യത്യാസം വരികയില്ല. ഇങ്ങനെ സ്റ്റോൺ ഏജ് നിന്ന് മൂൺ ഏജ് വരെ, കമ്പ്യൂട്ടർ ഏജ് വരെ, പിന്നീട് ഇത്രയും പുരോഗതിയിൽ ജ്ഞാനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുഗമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് രണ്ട് വിധ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നു. ഒന്ന് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം, രണ്ട് സ്വർഗീയമായ ജ്ഞാനം. ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം നമ്മളെ ചന്ദ്രൻ വരെ എത്തിച്ചേക്കാം, എന്നാൽ സ്വർഗീയ ജ്ഞാനം നമ്മളെ സ്വർഗത്തിലെ അപ്പച്ചന്റെ അടുക്കൽ വരെ കൊണ്ടുപോകും. ആ അറിവ് ലഭിച്ചവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ലോകത്തിൽ പാർക്കുന്ന കാലം നമ്മൾ എത്രത്തോളം പഠിക്കാമോ പഠിക്കൂ, എത്രയും പുസ്തകങ്ങൾ വായിക്കാമോ വായിക്കൂ, എത്രയും വിദ്യാഭ്യാസം ചെയ്യാമോ ചെയ്യൂ, അങ്ങനെ ഒരു പ്രച്ചിലുണ്ടല്ലോ. വിദ്യാധനം സർവധനാൽ പ്രധാനം, പരമാവധി പഠിക്കൂ പരമാവധി പഠിക്കൂ. എന്നാൽ അതിന്റെ വില ഞാൻ കുറയ്ക്കുന്നില്ല, പക്ഷേ മറ്റൊരു യാഥാർത്ഥ്യം കൂടെ ഓർക്കണം. ഈ വിദ്യാഭ്യാസത്തിന്റെ വിജ്ഞാനങ്ങളെല്ലാം മൂക്കിൽ ശ്വാസമുള്ള കാലം മാത്രമേ നമുക്ക് പ്രയോജനം ചെയ്യൂ. എന്നാൽ ഏത് നാഴികയിൽ ഈ ശ്വാസം നിന്നാൽ പിന്നെ നിത്യവയ്ക്ക് പ്രയോജനം ചെയ്യുന്ന സ്വർഗീയ ജ്ഞാനമാണ്. അത് അനുഭവിച്ച ദൈവങ്ങൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിദ്യാഭ്യാസത്തിന് മഹത്വവും പ്രയോജനത്തിന്റെയും വില തെല്ലും കുറയ്ക്കാതെ തന്നെ നമ്മുടെ ശ്രദ്ധ സ്വർഗീയ ജ്ഞാനത്തിലേക്ക് തിരിയണം. പാരലായി സമാന്തരമായി തിരിയണം. ഒരു വിജ്ഞാനി ഒരു ബോട്ടിൽ കയറിയ കഥ അതേ ചെറുപ്രായത്തിൽ കേട്ടിട്ടുണ്ടവൻ വലിയ വിജ്ഞാന കുബേരനാണ്. വള്ളമൂന്നി പോകുന്നവനോട് ഇവന്റെ മഹത്വം കാണിക്കാൻ ചോദിക്കണോ, വള്ളമൂന്നുകാരാ, തനിക്ക് വാനശാസ്ത്രം അറിയാമോ? എനിക്ക് അറിഞ്ഞുകൂടാ. അതേ വള്ളമൂന്നാനെ അറിയാവിടോ, 25% തന്റെ ജീവിതം പോയല്ലോ. രണ്ടാം ചോദ്യം, എന്നാ ഭൂമി താമസിക്കുന്നെങ്കിൽ ഭൂമിശാസ്ത്രം എന്ത്, അസ്ട്രോളജി മാത്രമല്ല ജോഗ്രഫി അറിയാമോ? എനിക്ക് അറിഞ്ഞുകൂടാ. എടോ 50% തന്റെ ജീവിതം നഷ്ടമായല്ലോ. അതിനുശേഷം എടോ സ്വന്തം ശരീരശാസ്ത്രം എന്ത്, ആന്ത്രോപോളജി അറിയാമോ? അയ്യോ എനിക്ക് അറിഞ്ഞുകൂടാ സാറേ, വള്ളമൂന്നാനെ അറിയാവൂ. എടോ 75% പോയല്ലോ. അപ്പോഴത്തേക്ക് നടുക്കടൽ എത്തിക്കഴിഞ്ഞു. ഉടനെ ഒരു ഇടി ഒരു കുല്ലിയ കൊല്ലിയോ ഭയങ്കര മഴ വന്ന് മാ വള്ളം മറിഞ്ഞ് വിജ്ഞാനി വെള്ളം കുടിച്ച് താടാൻ തുടങ്ങി. അപ്പോൾ വള്ളമൊന്നുകാരൻ തിരിച്ചു ചോദിച്ച്, സാറിന് നീന്ത് ശാസ്ത്രം അറിയാമോ? അറിഞ്ഞുകൂടാ, എന്നാ 100% താൻ പോയി, എനിക്ക് ഇവയെ അറിയാകൂ. മനസ്സിലാക്കിയവർക്കായി ദൈവത്തെ സ്തുതിക്കാം. ലോകത്തിൽ എത്ര വിധ ജ്ഞാനം സമ്പാദിച്ചാലും സ്വർഗീയ ജ്ഞാനം സമ്പാദിക്കുന്നതിനേക്കാൾ വലുത് അത് അപ്പച്ചൻ നമുക്ക് വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് പകൽ നമുക്ക് ഓർക്കാം ആ വാചക പിതാവേ, ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും നീ മറച്ചു, ഈ ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. വിജ്ഞാനകുമാരനായ പൗലോസ് എനിക്കറിയാം, ഐ നോ, ഞാൻ അറിയുന്നു, ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞ ചില വാചകങ്ങളാണ് ഇന്നലെ 6 കാര്യങ്ങളെങ്കിലും 7 കാര്യങ്ങൾ ഐ നോ. ഇതാണ് നമ്മുടെ വിഷയം. 1 ഭാഗം, 1 കൊരിന്ത്യർ 2 അധ്യായം 2 വാക്യം വായിക്കൂ.
ക്രൂശിക്കപ്പെട്ടവനായ
യേശു ക്രിസ്തുവിനെ അല്ലാതെ
മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചു.
ഹല്ലേലൂയ്യ. ലോകത്തിൽ മറ്റൊന്നും അറിയുന്നില്ലെങ്കിലും ക്രൂശിന്റെ മഹത്വം അറിയുന്ന ദൈവവൈദലേ നീയാണ് ഭാഗ്യശാലി. അന്നത്തെ ലോകത്തിന്റെ മുൻപിൽ നിഷിദ്ധമാണ്, നികൃഷ്ടമാണ് ക്രൂശ്. മരത്തിൽ തൂങ്ങി രക്തം ചിന്ന് മരിക്കുക. പക്ഷെ സ്വർഗത്തിന്റെ സ്വർഗാതി സ്വർഗത്തിന്റെ കവാടം തുറന്നു കിട്ടുന്ന താക്കോലാണ് ക്രൂശ്. അടക്കപ്പെട്ട പർദീസയെ തുറക്കുന്ന ആ ക്രൂശിന്റെ മഹത്വം മനസ്സിലാക്കിയ ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാനുഷിക ദൃഷ്ടിയിൽ നിന്ദ്യമാണ്, നീചമാണെങ്കിലും അലംഘനീയമായി ദൈവത്തിന്റെ 2 പ്രമാണങ്ങളും നിവൃത്തിയാണ് ക്രൂശ്. നമ്പർ 1, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. പാപമില്ലാത്ത ഒരുത്തന്റെ പരിശുദ്ധ രക്തം ചിന്തിയെങ്കിലേ നമ്മുടെ പാപക്കറകൾ കഴുകപ്പെടുകയുള്ളൂ. ലോ, നമ്പർ 2, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശവിക്കപ്പെട്ടവൻ. ശാപമേൽക്കാത്ത ഒരുത്തൻ മരത്തിൽ തൂങ്ങിയെങ്കിലേ നമ്മുടെ ശാപം മാറി കിട്ടുകയുള്ളൂ. ക്രൂശിന്റെ മഹത്വം ജനത്തിന് അറിഞ്ഞുകൂടെങ്കിലും അന്ധകാരി അധിപതിയായ പിശാചിനത് അറിയാമായിരുന്നു. 3:15 പ്രവചനം, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും. കൊലോസ്യർ 2:15 അതിന്റെ നിവൃത്തി. യേശു ക്രിസ്തു വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധ വർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ക്രൂശ് പരാജയമല്ല, ജയോത്സവത്തിന്റെ ചിഹ്നമാണ്. പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ മരണം തൽപ്രസ്ഥാനങ്ങൾക്ക് നഷ്ടമാണ്. അറിയാമോ, ഗാന്ധിജിയുടെ മരണം ഇന്ത്യക്ക് നഷ്ടം, ജെയിനന്റെ മരണം ജൈന മതത്തിന് നഷ്ടം, ഗുരുനാനാക്കിന്റെ മരണം സിഖ് മതത്തിന് നഷ്ടം, ബുദ്ധന്റെ മരണം ബുദ്ധമതത്തിന് നഷ്ടം, മുഹമ്മദ് നബിയുടെ മരണം ഇസ്ലാം മതത്തിന് നഷ്ടം, പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരുടെ മരണം പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടമാണ്. എന്നാൽ നമ്മുടെ അരിമനാഥന്റെ മരണം നമുക്ക് ജയത്തിന്റെ ഉത്സവമാകയാൽ അവൻ ഉറച്ച ഹല്ലേലൂയ പറഞ്ഞാൽ നഷ്ടമില്ല. പാപത്തിനും ശാപത്തിനും പരിഹാരം വരുത്തി തകർക്കുന്ന രാജരാജൻ ശത്രുവിന്റെ തലയെ തകർത്ത് ജയോത്സവം കൊണ്ടാടി. ക്രൂശിലെ വിജയമനുസരിച്ച് അതേ അനുഭവിച്ചവർക്കാണ് ദൈവത്തിന് സ്തോത്രം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നീരുന്നാൽ നീയാണ് ഭാഗ്യശാലി. ദൈവത്തിന്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഐ നോ ദ വിക്ടറി ഓൺ ദ ക്രോസ്. ക്രൂശിന്റെ മഹത്വം അറിയൂ, അതെനിക്കറിയാം എന്ന അനുഭവത്തിൽ പറയുന്ന യുവാക്കൾക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കാം. ഇനിയും അടുത്തതായി 2 അറിവ് ഞാൻ അറിയുന്നു എന്ന് പൗലോസ് പറയുന്നു. 2 തിമോത്തി 1:12 പ്ലീസ്, തിമോത്തിയോസിന്റെ 2 ലേഖനം 1:12.
അതുനിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും
ലജ്ജിക്കുന്നില്ല.
ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു.
ഓ, ഐ നോ മൈ ബിലീവ്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അടുത്തത്, അവൻ എന്റെ
ഉപനിധി ആ ദിവസം വരെ സൂക്ഷിക്കുവാൻ ശക്തനെന്ന് ഉറച്ചു വിളിക്കുന്നു.
ക്രൂശിന്റെ മഹത്വം അറിയുന്ന ദൈവവൈദൽ അടുത്തത് അവരുടെ വിശ്വാസത്തിന്റെ മഹത്വം അറിയണം. സമസ്ത ലോകവും പാപത്തിൻ കീഴിൽ, ശാപത്തിൻ കീഴിൽ. സമസ്ത ലോകത്തിനും ക്രിസ്തുനാഥൻ ക്രൂശിൽ മരിച്ചു, അത് പരമാർത്ഥമാണ്. സമസ്ത ലോക നിവാസികളും ദൈവസന്നിധിയിൽ എത്തണമെന്ന്, രക്ഷിക്കപ്പെടണമെന്ന് ദൈവം ഇച്ഛിക്കുന്നു, അതും പരമാർത്ഥമാണ്. എന്നാൽ ക്രൂശിൽ ക്രിസ്തു മരിച്ചതുകൊണ്ട് എല്ലാവരും അവിടെ പോവുകയില്ല. ഒരു വ്യവസ്ഥയുണ്ട്, വിശ്വസിക്കുന്നവർക്ക് രക്ഷിക്കപ്പെടാൻ കഴിയുള്ളൂ. എല്ലാവർക്കും ഭോജനം ഇവിടെ ഒരുക്കിയാലും എടുത്ത് കഴിക്കുന്നവർക്ക് വിശപ്പെടുകയുള്ളൂ. എല്ലാവർക്കും മധുരപാനീയം വെച്ചാലും അത് കുടിക്കുന്നവർക്ക് മാത്രമേ ദാഹം ശമിക്കുകയുള്ളൂവെങ്കിലും സമസ്ത ലോകത്തിന് വേണ്ടി ക്രിസ്തുനാഥൻ ചുടുചോര ചുടുചോര ചിന്തിയെങ്കിലും വിശ്വസിക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ. ആരംഭകാലം മുതൽ രണ്ട് മാർഗങ്ങൾ വരുന്നു. നമ്പർ വൺ കർമ്മമാർഗം, നമ്പർ ടു വിശ്വാസ മാർഗം. തേജസ് നഷ്ടപ്പെട്ടു പാപത്താൽ, അതിന്റെ സമയം. അവരുടെ നഗ്നത മറയ്ക്കുവാൻ അത്തിയില കൂട്ടുതുണി അരയാട ഉണ്ടാക്കിയത് നമുക്ക് ഓർമ്മയുണ്ട്. ഉൽപ്പത്തി മൂന്നിൽ പച്ച പച്ച നിറമുള്ള അത്തിയില കൂട്ടിത്തുണി അരയാട ഉണ്ടാക്കി ഉച്ച നേരമായപ്പോൾ പച്ചയില കരിയിലയായി മാറിപ്പോയി. സ്നേഹിതരെ, അത്യുന്നതൻ കൃപാകടാക്ഷത്താൽ നൽകിയ തേജസിന്റെ അങ്കി പാപം കൊണ്ട് നീ നഷ്ടപ്പെടുത്തിയാൽ കർമ്മമാർഗം, ഭക്തിമാർഗം, ജ്ഞാനമാർഗം, യോഗമാർഗം, ഭക്തിമാർഗം, കർമ്മമാർഗം, ജ്ഞാനമാർഗം, യോഗമാർഗം, ഇത് അത്തിയിലയാണ്. ഇത് അതേ അത് ഉണങ്ങിപ്പോകും. അവനെ രക്ഷിക്കണമെങ്കിൽ അത്യുന്നതൻ ഇവരെ ഇറങ്ങി വന്ന് അവൻ അരയാട് ഉണ്ടാക്കി കൊടുത്താലേ നിലനിൽക്കുകയുള്ളൂവെങ്കിൽ. സത കരിയിലയായി മാറി. വെറും ശരീരത്തിൽ കരിയില പുതച്ചാൽ എന്ത് പ്രയോജനം? സായങ്കാലത്തിന്റെ പ്രശാന്തതയിൽ കാണാതെ പോയി ആടിനെ തേടി വരുന്ന ഇടയനെ പോലെ ഉറച്ച തറയിൽ വീണ് ഉറക്കെ കരയുന്ന വിറയ്ക്കും ശിശുവിനെ പെട്ടെന്നെടുത്ത് ഉമ്മ വെക്കുന്ന അമ്മയെ പോലെ സായങ്കാലത്തിൽ ആദാവേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങി വന്നതിനാൽ ഇന്ന് പകൽ നമ്മൾ അവന്റെ സന്നിധിയിലായിരിക്കുന്നു. അവന്റെ സാന്നിധ്യം മനസ്സിലാക്കിയവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവനെ തോട്ടത്തിന് പുറത്താക്കും മുൻപേ ഉൽപ്പത്തി മൂന്നിന്റെ ഇരുപത്തി ഒന്നിൽ ഒരറയാട് കൊടുത്തു. തോലുടുപ്പ്, തോലുടുപ്പ് എന്തായിരുന്നു? അതേ ഈ തോൽ എവിടുന്ന് വന്നു? ഒടുവിലത്ത പുസ്തകം വെളിപ്പാട് പതിമൂന്നിന്റെ എട്ടിൽ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടെന്നൊരു പ്രയോഗമുണ്ട്. ഉൽപ്പത്തി മൂന്നിന്റെ ഇരുപത്തി ഒന്നിലെ തോലെടുപ്പും വെളിപ്പാട് പതിമൂന്നിന്റെ എട്ടിലെ അറുക്കപ്പെട്ട കുഞ്ഞാടും കൂടെ ഒരുമിച്ച് സംയോജിപ്പിക്കുമ്പോൾ വരൂ, ഏതനിൽ നടന്നതെന്താ? പരമപരിശുദ്ധനായി ദൈവം ഒരു സ്ഥലത്ത് നിൽക്കുന്നു, പാപ പങ്കിലനായ മനുഷ്യൻ മറുവശത്ത് നിൽക്കുന്നു. ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്കോ ദൈവം ഒരാട്ടിൻകുട്ടിയെ പിടിക്കുന്നു, അതിനെ അറുത്ത് കൊല്ലുന്നു. ചുടി ചുടാ എന്ന് ചോര ചിന്തി ഏവൻ തോട്ടത്തിലെ പച്ചപ്പുൽത്തുകളിയിൽ ആട്ടിൻകുട്ടിയുടെ ചോര ചിന്തി ചെൻചോര നിറമായി ചുവപ്പ് നിറമായി മാറുന്നു. ആദം ദമ്പതികൾ അലറിക്കറിയുന്നു, അയ്യോ ഞങ്ങളല്ലേ പാപം ചെയ്തവർ, നിരുത്ത വൃക്ഷത്തിന് ഫലം ഭുജിച്ച് ശാപം വാങ്ങിച്ചവർ, ഈ ആട്ടിൻകുട്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ, എന്തിനു അലറിക്കറങ്ങി മരിക്കണം? ആദമേ, നീ ചെയ്യുന്നത് പറയുന്നത് പരമാർത്ഥമാണ്, നീയാണ് പാപം ചെയ്തത്. പക്ഷേ നീ നഷ്ടപ്പെടുത്തിയ തേജസ്സിന്റെ അങ്കി മടക്കി തരണമെങ്കിൽ നിരപരാധിയായ ഒരു ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടേ തീരുകയുള്ളൂ, അതിന്റെ ചോര ചിന്തയെ മതിയാകെയുള്ളൂ. മാത്രമോ, ഇന്ന് മുതൽ എണ്ണിക്കൊള്ളൂ, 4000 കൊല്ലം കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ഒറിജിനൽ ആട്ടിൻകുട്ടി ഇറങ്ങി വരും. കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമന്നൊടിക്കുന്ന ദൈവകുഞ്ഞാണ്. ദൈവത്തിനും മനുഷ്യർക്കും ഇടയ്ക്കായി അവൻ മരിക്കും. ഇപ്പോൾ ഏതൻ തോട്ടത്തിൽ ആ കവിണ്ണ് വീണതുപോലെ അന്നോ ഗദസമനായുടെ തോട്ടത്തിൽ അവൻ കവിണ്ണ് വീഴും. ആ തോട്ടത്തിൽ രക്തം വിയർപ്പ് തുള്ളിയായി ഒഴുകും. അതിനുശേഷം കാൽവറിയിൽ ചെഞ്ചോര ചിന്തും. അവന്റെ അടുക്കൽ വരുന്നവർക്ക് ഇന്ന് നിങ്ങൾക്ക് ലഭിച്ച തോലുടുപ്പ് പോലെ നീതിയുടെ വസ്ത്രം ലഭിക്കും. അനുഭവിച്ച ദൈവമകൾക്ക് ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ രക്തം അവൻ അഴിച്ചു, സന്തോഷം ഉടുപ്പിച്ചു, മൗനമായിരിക്കാതെ നിനക്ക് സ്തുതി പാടുന്നു. സഹോദര സഹോദരി, നിന്റെ രക്തം അഴിഞ്ഞു പോയതല്ല, അത് അപ്പച്ചൻ അഴിച്ചു മാറ്റിയതാണ്. സന്തോഷം നീ ഉടുത്തതല്ല, അവൻ ഉടുപ്പിച്ചതാണ്. അവനല്ലാതെ മറ്റാരുമല്ലെങ്കിൽ നമുക്ക് എങ്ങനെ മൗനമായിരിക്കാം? അദൃശ്യ ലോകത്തിലെ മഹത്വ ജീവികളായ മാലാഖമാരുണ്ട് കേട്ടോ, അവന്റെ വചനത്തിന് ശബ്ദം കേട്ട് ആജ്ഞനുസരിക്കുന്ന വീരന്മാർ. ആ ദൂതന്മാർ ഒരുത്തന്റെ കയ്യിലല്ല തുണി കൊടുത്ത് അയച്ചത്, മരിച്ചു മൺമറഞ്ഞ് അക്കരെ വിശ്രമിക്കുന്ന കോടാനുകോടി വിശുദ്ധന്മാരുണ്ട് കേട്ടോ. പക്ഷെ ഒരു പ്രതിനിധിയുടെ കയ്യിലല്ല നമ്മുടെ വസ്ത്രം കൊടുത്തയച്ചത്, അവൻ തന്നെ എന്നെ ഉടുപ്പിച്ചു. ഞാൻ മൗനമായിരിക്കാതെ ഹല്ലേലൂയ പാടേണ്ടതിന് തന്നെ ഹല്ലേലൂയ. ഈ വസ്തുത മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. പക്ഷേ കായീൻ സ്വന്തം ഇഷ്ടപ്രകാരം നിലത്തിലെ അനുഭവത്തിന് വിത്ത് കൊണ്ടുവന്നു, മറ്റവനോ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലിൽ നിന്ന് കൊണ്ടുവന്നു. എന്നാൽ യഹോവ ഹാബെയിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു, കായീനിൽ പ്രസാദിച്ചില്ല. പൊട്ടക്കണ്ണന്റെ മാവേലേറ് പോലല്ല കൊണ്ടുവന്നത്. പ്രത്യുത, ഈ സംഭവം കഴിഞ്ഞ് 4068 കൊല്ലം. എപ്പോൾ? ഉൽപ്പത്തി നാലിലെ ഹാബെയിലിന്റെ യാഗത്തിന് ശേഷം 4068 കൊല്ലം കഴിഞ്ഞ് എഴുതിയ എബ്രായർ 11:4 പൗലോസ് എഴുതി, ദൈവത്തിന് കായിന്റേതിന് ഉത്തമമായി അഹങ്കരിച്ചു. എന്റെ യാഗം അംഗീകരിക്കപ്പെടുമെന്ന് ഉറപ്പായ വിശ്വാസ ഹാബേലിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അറിയാമോ, അപ്പനമ്മമാരിൽ നിന്ന് ഗ്രഹിച്ച ഈ തത്വം അവൻ അതുപോലെ അംഗീകരിച്ചു. ദൃഷ്ടി പതിഞ്ഞത് ആട്ടിൻകുട്ടിയിൽ. അർത്ഥമോ? യേശു ക്രിസ്തു ലോകരക്ഷകൻ, ലോകത്തിന്റെ പാപത്തെ ചുമന്നൊടിക്കുന്ന ദൈവകുഞ്ഞാടായിരിക്കും. രണ്ട്, ദൃഷ്ടി പതിഞ്ഞത് കടിഞ്ഞൂരിൽ. എന്താ അതിന്റെ അർത്ഥം? അവൻ സർവസൃഷ്ടിക്കും ആദ്യജാതനായിരിക്കും, പുനരുത്ഥാന പുത്രന്മാരിൽ ആദ്യജാതനായിരിക്കും, തന്നെ പ്രസവിച്ച മറിയയ്ക്ക് അവൻ ആദ്യജാതനായിരിക്കും. മൂന്ന്, ദൃഷ്ടി പതിഞ്ഞത് ആട്ടിൻകുട്ടിയിൽ കടിഞ്ഞൂരിൽ മേധസ്സിൽ. എന്താ അതിന്റെ അർത്ഥം? ശൈശവത്തിന്റെ ദൗർബല്യത്തിലോ വാർദ്ധക്യത്തിന്റെ നിർബലതയിലോ അല്ല, യൗവന കൊഴുപ്പിലാണ് യേശു രക്തം ചിന്താൻ പോകുന്നത്. വിശ്വാസത്താൽ ഹാവേ ക്രിസ്തുവിനെ കണ്ടു. ഹല്ലേലൂയ. അവന്റെ യാഗം അംഗീകരിച്ചു. ആ കുഞ്ഞാടിനെ സ്വീകരിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതാ രണ്ട് റാലി നടന്നു നീങ്ങുന്നു. ഒന്ന്, കായിന്റെ കയ്യിൽ കർമ്മത്താൽ ലക്ഷ, കർമ്മത്താൽ ലക്ഷ, കർമ്മത്താൽ ലക്ഷ. നടന്നു 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 വിശാല വീതിയിൽ നടന്ന് പാതാളത്തിലേക്ക് എത്തുന്നു. മറ്റേ റാലിയുടെ ഹെഡ് ആരെ? ഹാവേ കയ്യിലിരിക്കുന്നത് ആട്ടിൻകുട്ടിയുടെ രക്തം. വിശ്വാസത്താൽ ലക്ഷ, വിശ്വാസത്താൽ ലക്ഷ. അവർ പറദീസയിലേക്ക് എത്തുന്നു. ഈ റാലിയിൽ പോകുന്ന യുവക്കളുടെ കരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അത്തിയില കർമ്മമാർഗം, തോലുടുപ്പ് വിശ്വാസമാർഗം, കായിന്റെ യാഗം കർമ്മമാർഗം, ഹാവേലിന്റെ യാഗം വിശ്വാസമാർഗം. ഹല്ലേലൂയ. ഈ വലിയ പാതയിൽ കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി അലക്കി വെളുപ്പിച്ചവരെ കണ്ട് സ്വർഗം ഇന്ന് പകൽ സന്തോഷിക്കും. സ്നേഹിത സ്നേഹിതെ, ഈ അനുഭവം ഇല്ലെങ്കിൽ, വിശ്വാസത്താൽ രക്ഷിക്കപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇന്ന് പകൽ സുപ്രസാദ കാലം. പ്രൈസ് ഗോഡ്. എല്ലാ ക്രിസ്ത്യാനികളും സ്വർഗത്തിൽ പോകില്ലേ? എല്ലാരും വിശ്വസ അല്ല. കർമ്മമാർഗം വിശ്വാസമാർഗം രണ്ടുള്ളത് പോലെ വിശ്വാസവും രണ്ടുണ്ട്. അതേ, ഒന്ന് ഹെഡ് ഫെയ്ത്ത്, രണ്ട് ഹാർട്ട് ഫെയ്ത്ത്. ഒന്ന് ഇന്റലക്ച്വൽ ഫെയ്ത്ത്, രണ്ട് ഇന്റേണൽ ഫെയ്ത്ത്. ഒന്ന് ബുദ്ധിയിലെ വിശ്വാസം, മറ്റേത് ഹൃദയത്തിലെ വിശ്വാസം. അറിയാമോ, ഇത് രണ്ടും രണ്ടാണ്. ഒരു ഗ്ലാസ് വെള്ളം ഞാൻ പറയാം, H2O ഹൈഡ്രജൻ ഓക്സിജൻ മിക്സ് വാട്ടർ, തിളപ്പിക്കൂ ഇത്. അതെ, ഇവാപറേറ്റ് ചെയ്യും, തണുപ്പിക്കൂ. അത് ഐസാകും. പഠിച്ചു പഠിച്ചു പഠിച്ച് പരീക്ഷ എഴുതി, ഞാൻ റിസർച്ച് ചെയ്തു, വാട്ടർ എന്ന വിഷയത്തെ കുറിച്ച് PhD എടുത്തു. പക്ഷെ വെള്ളം ഉള്ളിൽ ചെന്നില്ലെങ്കിൽ PhD കൊണ്ട് തൊണ്ട ഉണങ്ങി ഞാൻ ചാവും. PhD ഇല്ലെങ്കിലും ഇതെന്റെ ഉള്ളിൽ ചെന്നാൽ ഞാൻ ജീവിക്കും. അതുപോലെ ഒത്തിരി ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഭേദലഹേം അറിയാം, ഗതസമന അറിയാം, പിന്നെ ക്രൂശിൽ മരിച്ചതറിയാം, കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയതറിയാം, ദുഃഖ വെള്ളിയാഴ്ച കയ്പ് നീര് കുടിക്കാൻ അറിയാം, വ്യാഴാഴ്ച INR ഇന്ദ്രിയപ്പം തിന്നാനും അറിയാം. ഇന്ദ്രി തിന്ന് 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 നശിക്കുവല്ലാതെ ദൈവരാജ്യത്തിൽ എത്തുകയില്ല മക്കളെ. ഇന്ദ്രിയപ്പമല്ല ക്രിസ്തു, വിശ്വാസത്താൽ നിന്റെ ഹൃദയത്തിൽ വസിച്ചെങ്കിൽ നീയാണ് ഭാഗ്യശാലി. ദൈവത്തിന് സ്തോത്രം. അനുഭവിച്ച ദൈവമക്കൾ, രുചിച്ചറിഞ്ഞവർ, രുചിച്ചറിഞ്ഞവർ മാത്രം ദൈവത്തെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ബൈ ഫെയ്ത്ത് ക്രൈസ്റ്റ് അബൈഡ്സ് ഇൻ യു. ക്രിസ്തു ഹൃദയത്തിൽ വസിക്കുന്നവരാണ് ഭാഗ്യശാലികൾ. അത് ട്രഡീഷണലായി വരികയില്ല കേട്ടോ. 25 വർഷം ആരാധന നടന്ന ഒരു വീട്ടിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. അറിയാമോ, എന്റെ 75 കൊല്ലത്തിന് മുമ്പ് പെന്തക്കോസ്ത് ഉപദേഷ്ടാക്കന്മാർ ദൂതുമായി കൊട്ടാരക്കരയ്ക്ക് പടിഞ്ഞാറ് കുന്നത്തൂർ എന്ന കൊച്ചു വില്ലേജിൽ വന്നപ്പോൾ എന്റെ മാതാപിതാക്കൾ സ്തോത്രം വിശ്വാസത്തിൽ ആദ്യപരമായി ഇവിടെ വന്നു. അങ്ങനെ ദൈവകൃപയാൽ 25 കൊല്ലം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ആരാധന നടന്നു. അങ്ങനെ തികഞ്ഞ ഈ അന്തരീക്ഷത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞാൻ 3, 4, 5 വയസ്സ് മുതൽ പ്രസംഗം ശ്രദ്ധിക്കും. അവര് പോയി കഴിഞ്ഞിട്ട് അതുപോലെ പ്രസംഗിക്കും, അതുപോലെ പ്രസംഗിക്കും. ആമേൻ. ഇന്ന് വീഡിയോ എടുക്കുന്ന പോലെ, അന്ന് ഓഡിയോ ഇല്ല, വീഡിയോ ഇല്ല, റേഡിയോ ഇല്ല. ഞാൻ തന്നെ ഓഡിയോ, ഞാൻ തന്നെ വീഡിയോ, ഞാൻ തന്നെ റേഡിയോ, ഓൾ ടുഗദർ സ്റ്റുഡിയോ. പ്രിയമോ, അങ്ങനെ ഭവനത്തിലും പരിസരങ്ങളിലും പ്രസംഗിച്ചപ്പോ അമ്മ എന്നെ വിലക്കി. കേരളാകത്ത് ഇത് മഹാരോഗത്തിന്റെ ലക്ഷണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ, അമ്മേ ലോകത്തിൽ സുവിശേഷം പറയാനാ ഞാൻ ജനിച്ചത്. ഒടുവിൽ ശല്യം സഹിക്കാമയാഞ്ഞ് ഞാൻ കാട്ടിൽ പോയി. എന്തിനാ? ഞങ്ങളുടെ 3-4 ആടിനെ മേയിക്കാൻ. അപ്പോൾ സമതല പ്രദേശം നിന്നുകൊണ്ട് വൃക്ഷസസ്യലതാദികളോട് 6-7 വയസ്സിൽ ഞാൻ പ്രസംഗിച്ചു. ആ വൃക്ഷങ്ങളൊക്കെ തലയാട്ടി എന്റെ പ്രസംഗം ആസ്വദിച്ചു. ഒന്നും രക്ഷിക്കപ്പെട്ടില്ലെങ്കിലും ഭാര്യ ശല്യപ്പെടുത്തിയില്ലല്ലോ, അത് തന്നെ വലിയ വിജയമാണ്. സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും 8-10 വയസ്സ് പ്രായത്തിൽ സൺഡേ സ്കൂളിൽ പഠിച്ച പാഠങ്ങൾ, ദൈവവചനങ്ങൾ എന്റെ സഹപാഠികളോട് പറഞ്ഞുകൊണ്ടുപോയി. ഒരിക്കൽ സാറ് വന്നു, ഞാനാ ഓഫീസ് റൂമിൽ വരാൻ പറഞ്ഞു. എല്ലാ സാറന്മാരും ഹെഡ് മാസ്റ്റർ ഇരിക്കുക, എന്തിനാന്ന എന്നെ ഇവിടെ കൊണ്ടുവന്നത്? സാറന്മാരെല്ലാം ഇരുന്ന് വിട്ടു. നീ വീട് മുതൽ സ്കൂൾ വരെ, സ്കൂൾ മുതൽ വീട് വരെ പ്രസംഗിക്കുന്ന പറയും, കേട്ടിട്ടുണ്ടോ? ഉണ്ട് സാർ. ഇന്ന് ഇവിടെ പ്രസംഗിക്കാം. അപ്പൊ തഞ്ചമായി. ഹമേ എന്ന് അവര് പറയുന്നത് ഞാൻ കേട്ടോണ്ടിരിക്കുക, ഇന്ന് ഞാൻ പറയുന്നത് ഇവരോടെ കേട്ടെന്ന് വിചാരിച്ച് അവിടെയും ദൈവോദനം പറഞ്ഞു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത്യാഗന്മാർ കണ്ണുനീരൊഴുക്കി ദൈവത്തെ സ്തുതിക്കുകയുണ്ടായി. അങ്ങനെ ശൈശവ പ്രായം മുതൽ വചനം എന്റെ അന്തരംഗത്തിൽ പ്രതിയിടും. ആണെങ്കിലും 8 വയസ്സുള്ള ബാലകനായിരുന്നപ്പോൾ എന്റെ അമ്മ എന്നോട് പറഞ്ഞു, മകനെ നീ രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. മെമ്മറി വേഴ്സ് അറിയാം, പ്രസംഗിക്കാൻ അറിയാം, വാ പാടാൻ അറിയാം, പക്ഷെ അതല്ല ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയത്തിൽ വരുന്ന ഒരു അനുഭവമാണ്. അമ്മ ഇന്നും ജീവനോടുണ്ട്. ആ അമ്മയുടെ വാക്കുകൾ ആണിയക്ഷരം പോലെ എന്റെ ഉള്ളത്തിൽ പതിഞ്ഞു. 8-ാമത്തെ വയസ്സിൽ വേദപുസ്തകം എടുത്തുകൊണ്ട് ക്രിസ്തു ഹൃദയത്തിൽ വന്നതിനാൽ ദൈവത്തിന്റെ കൊച്ചുമോനല്ല ദൈവമകനായി ഞാൻ തീർന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Man, there is no traditional salvation. There is no social salvation. There is no collective salvation. There is no general salvation. But there is only personal salvation. സമൂഹരക്ഷയില്ല, വ്യക്തിപരമായി ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കായി ദൈവത്തിന് സ്തോത്രം. അമ്പരച്ചുമ്മിയായ ദേവാലയത്തിന്റെ അന്തർമന്ദിരത്തിൽ അതിപരിശുദ്ധ സ്ഥലത്തെ കണ്ണാടിക്കൂടിനകത്ത് ഈച്ചവറ്റാതിരുന്നു കൊണ്ട് ആഴ്ചയിൽ ഒരു ഞായറാഴ്ച രാവിലെ 2 രൂപ സ്തോത്രയാഴ്ച വാങ്ങിച്ച് തൃപ്തിപ്പെടുന്ന ഒരുവനല്ല ഞാൻ പ്രസംഗിക്കുന്ന ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൈ താത്തിടാതെ, കാലനക്കാതെ, ശ്വാസം വിടാതെ, നെഞ്ചിടിക്കാതെ, പൾസില്ലാതെ, ഒരിച്ചവിടെ മുമ്പോട്ട് നീങ്ങാതെ, കാന്തത്തിന്റെ കീഴിൽ ഈ കല്ലുശേരി കവലെ നിൽക്കുന്നവർ ഇടിവെട്ട് മേടിച്ച് നിൽക്കുന്നാൽ യേശു അല്ല എന്റെ യേശു. 8-ാമത്തെ വയസ്സിൽ എന്റെ ഉള്ളത്തിൽ വന്ന യേശുവിനെ ഇന്ന് പകൽ ഞാൻ ഉയർത്തുന്നു. ഈ അനുഭവം ഇല്ലാത്ത നിനക്ക് ഇന്ന് രാവിലെ സുപ്രസാദകാലം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അറിവുള്ളവരുടെ കയ്യിൽ നിന്ന് കണ്ടിട്ട് ഞാൻ know the glory of the Lord. Cross, ക്രൂശിന്റെ മഹത്വം അറിയൂ, വിശ്വാസത്തിന്റെ മഹത്വം അറിയൂ. നെക്സ്റ്റ് 135-ാം സങ്കീർത്തനം 5:6 പ്ലീസ്.
യഹോവ വലിയവനെന്നും നമ്മുടെ കർത്താവ് സകല ദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു.
യഹോവ വലിയവനെന്നും സകല ദേവന്മാരിലും ശ്രേഷ്ഠനെന്നും ഞാൻ അറിയുന്നു. നിന്റെ അപ്പച്ചന്റെ വലിപ്പം നീ അറിയണം. അടുത്ത വാചകം,
ആകാശത്തിലും ഭൂമിയിലും
സമുദ്രങ്ങളിലും
എല്ലാ ആഴങ്ങളിലും യഹോവ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു.
ആകാശവും ഭൂമിയും സമുദ്രത്തിന്റെ ആഴവും നമ്മുടെ അപ്പച്ചന്റെ കൺട്രോളിലാണ്. ആകാശത്തെ ചാണുകൊണ്ട് ഇങ്ങനെ അളക്കുന്ന അപ്പച്ചന് 6 അടി നീളമുള്ള നിന്റെ പ്രശ്നം ഒരു പ്രശ്നമല്ല. അത് ഓർത്ത് നീ ദൈവത്തിന് സ്തോത്രം ചെയ്യും. നിന്റെ നടുവിന്റെ വേദനയും തലയുടെ വേദനയും ഹൃദയത്തിന്റെ തുടിപ്പും മക്കളെ അത് പ്രശ്നമല്ല. സമുദ്രത്തിലെ വെള്ളത്തെ ഉള്ളംകൈയിൽ എടുക്കുന്നവൻ, ഭൂമിയുടെ പൊടിയെ നാഡിയിൽ കൊള്ളിക്കുന്നവൻ ഞാനൊരു ഭാരമല്ലെന്ന് എത്ര പേർക്ക് ഇന്ന് പറയാൻ കഴിയും. അയ്യോ, നക്ഷത്രങ്ങളുടെ എണ്ണം അവൻ നോക്കുന്നു. അതെ, ഹാജർ വെക്കും, അറ്റൻഡൻസ് എല്ലാവരും വന്നോടാ. ഒന്നേ ഓരോരുത്തർക്കും പേരിടുന്നു. ഓരോരുത്തരും നമ്മൾ പേരിട്ട എത്ര ഒരേ മത്തായി എന്നുള്ള പേര് 10,000 കിട്ടും. സജി, സിജി, രുചി, 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 ഇതെല്ലാം ഒത്തിരി പേരുണ്ട്. പക്ഷേ നമ്മുടെ അപ്പച്ചൻ ഒരു പേരിട്ടാൽ ആ പേര് വേറൊരു നക്ഷത്രത്തിൽ ഇടാറില്ല. അതാണ് അന്ധകാരി വിളങ്ങും അനന്ത താരാകേണങ്ങളിൽ വൻതുകയെ ഗ്രഹിച്ചു പേരാന്തരാമെന്നേയിടുന്നു. ഒന്ന് സ്തോത്രം ചെയ്യാം. അന്ധകാരി വിളങ്ങും അനന്ത താരാകേണങ്ങളിൽ വൻതുകയെ ഗ്രഹിച്ചു പേരാന്തരാമെന്നേ ഇടുന്നു. സന്തതം സ്തുതി ചെയ്യുവിൻ പറഞ്ഞു. ആകാശം മുഴുവൻ കണ്ട്രോൾ, ഒറ്റ നക്ഷത്രം വിളിക്കാൻ പറ്റത്തില്ല. നിൽക്കടാവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. ഭൂമിയിലുള്ളതും അവന്റെ കണ്ട്രോളില്ല. ഒരുത്തരിഞ്ഞോട്ട് വന്ന ഉടനെ ഇവൻ സാക്ഷാൽ ഇസ്രയേലിൽ. ഇവനിൽ കവടമില്ല, ബ്ലഡിന്റെ പ്യൂരിറ്റി എക്സ്റേയിൽ ലാബും എല്ലാം ആ കണ്ണുകൾക്കകത്തുണ്ട്. ചോദിച്ചു, കർത്താവേ നമ്മൾ തമ്മിൽ ഇപ്പോഴല്ലേ ആദ്യം കാണുന്നത്, നീ എന്നെ എവിടെ വെച്ചറിയും? എടാ മോനെ, നീ അത്തിയുടെ കീഴി ഇരിക്കുമ്പോഴേ ഞാൻ കണ്ടതാ. ഇത് പരസ്യമായതുകൊണ്ട് ഒരുത്തൻ വിചാരിച്ചു കീഴിയിരുന്ന കാണും മേളിൽ കയറിയിരിക്കാവെന്ന്. മദ്ദളം പോലൊരു മനുഷ്യൻ ഉരുണ്ടുരുണ്ട് ഉരുണ്ടുരുണ്ട് മേളിൽ കയറിയിരിക്കുക, കീഴിയിരുന്ന കണ്ടല്ലോ. അതുകൊണ്ട് അമ്മേ, ചെറിയ കയ്യും ചെറിയ കാലും വലിയ വയറും ആയുസിൽ ആദ്യമായിട്ട് മരത്തെ കയറിയവൻ, എടാ മരം കയറിയേ എന്ന് വിളിക്കാതെ സക്കായി എന്ന് വിളിച്ച് ഇറക്കി അപ്പച്ചൻ ഈ പകൽ നമ്മുടെ നടുവിലുണ്ട് സഹോദര. ഇത് പരസ്യമായതുകൊണ്ട് ഒരുത്തൻ വിചാരിച്ചു കീഴിയിരുന്ന കാണും മേളിൽ കയറിയിരിക്കാവെന്ന്. മദ്ദളം പോലൊരു മനുഷ്യൻ ഉരുണ്ടുരുണ്ട് ഉരുണ്ടുരുണ്ട് മേളിൽ കയറിയിരിക്കുക, കീഴിയിരുന്ന കണ്ടല്ലോ. അതുകൊണ്ട് അമ്മേ, ചെറിയ കയ്യും ചെറിയ കാലും വലിയ വയറും ആയുസിൽ ആദ്യമായിട്ട് മരത്തെ കയറിയവൻ, എടാ മരം കയറിയേ എന്ന് വിളിക്കാതെ സക്കായി എന്ന് വിളിച്ച് ഇറക്കി അപ്പച്ചൻ ഈ പകൽ നമ്മുടെ നടുവിലുണ്ട് സഹോദര. അയ്യോ എനിക്ക് ഭർത്താവില്ലെന്ന് പറഞ്ഞ വ്യക്തിയോട് ഇല്ല, നീ പറഞ്ഞത് ശരി, ഭർത്താവില്ല, അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോഴുള്ളവനോ നിന്റെ ഭർത്താവല്ലേ? അഞ്ച് പേർക്ക് പറഞ്ഞുകൂടെ, അഞ്ചു പേരുണ്ടും ഓരോരുത്തരും വിചാരിച്ചു ഞാനേ ഉള്ളു താജാ താജാ കരമാ കരമാ താജാ താജാ എന്ന് പറഞ്ഞായിരുന്നത്. പക്ഷെ എണ്ണം പറഞ്ഞപ്പോൾ ഇത് വെറ്റു ആർക്കും അറിഞ്ഞുകൂടാ. അവൾ ഷോക്കടിച്ച പോലെ ചാടു വീണു. അയ്യോ മശിഹ വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഉടനെ യേശു, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ. ഭൂമി മുഴുവനും അവന്റെ കൺട്രോളില. പിന്നെ സമുദ്രവും അറിയാമോ, കുളിക്കാനായിട്ട് ഓരോരുത്തൻ ജൂബ ഊരി താഴെ ഇട്ടേച്ച് കുളിച്ച് തോർത്ത് തിരിച്ച് ജൂബ ഇട്ടപ്പോൾ ഒരു ചതുർദ്രഹ്മപ്പണം അങ്ങ് ഉരുണ്ടുപോയി. ഇയാൾ ഇത് അറിഞ്ഞില്ല. ഒരാ ദ്രവ്യാഗ്രഹിയായ മീൻ വന്ന് അത് കുത്തി. അത് അകത്ത് ഡൈജഷനും നടക്കുന്നില്ല, വോമിറ്റിങ്ങും നടക്കുന്നില്ല, വല്ലോന്റെ വെട്ട് വിഴുങ്ങി ഇങ്ങനൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? മീൻ കിടന്ന് കുരുങ്ങുക. ഇത് ശിമോച്ചന്റെ വീട്ടിൽ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന യേശു ഈ മത്സ്യത്തിന്റെ അതെ തൊണ്ടേ കുരുങ്ങ മത്സ്യം കണ്ടെങ്കിൽ വല്ലോന്റെ വെട്ട് വിഴുങ്ങുന്നത് നിന്നെ വെറുതെ വിടുമെന്നാണോ? ഹരിമനാഥൻ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ടുള്ളവനാണ് മക്കളെ. എടുക്കേണ്ടതേ എടുക്കാവൂ, എടുക്കാവൂ. മനസ്സിലായോ? ആമേ. അശോക ചക്രത്തിന്റെ ദൃശ്യമായ മുദ്ര കറൻസിയിലുണ്ട്, പക്ഷേ മറ്റൊരു ഇൻവിസിബിൾ സീലും കൂടെ വേണമേ. എന്ത്? ഹോളി അൺടു ദ ലോർഡ്, യഹോവയ്ക്ക് വിശുദ്ധം. ദൈവത്തിന് ഇത്ര പേർക്ക് ഇത് മനസ്സിലായി. അല്ലാത്ത പണം പേഴ്സിൽ എഴുതേ, പോക്കറ്റിൽ എഴുതേ, എൻആർഐയിൽ എഴുതേ, എഫ്ഡിയിൽ എഴുതേ, ബാങ്കിൽ എഴുതേ, തലയിലുടെ കീഴിൽ വരുതേ. വിശുദ്ധമായ പണം. അങ്ങനെ തൊണ്ടയ്ക്ക് കുരുങ്ങിയ മീനെ കാണാൻ അരുമനാഥന് കണ്ണുണ്ടെങ്കിൽ അവനൊരു അല്ലേലിയ പറയുന്ന നഷ്ടമല്ലല്ലോ. കണ്ട്രോളിൽ ഭൂമി മുഴുവൻ അവന്റെ കൺട്രോളിൽ, സമുദ്രം മുഴുവൻ കൺട്രോളിൽ. നിന്റെ ദൈവത്തിന്റെ വലിപ്പം നീ അറിഞ്ഞാൽ അവന്റെ മഹത്വത്തിന് തക്കതുപോലെ സ്തോത്രം ചെയ്യണം. ക്രൈസ്തവോ പൊക്കിയെടുത്തോണ്ട് പോയി നടുവിൽ കൊണ്ടിരുത്തി ചുറ്റും നിന്ന് സ്തുതി പാടേണ്ട ഗതികേട് നമ്മുടെ അപ്പച്ചനില്ല. നാം പൊക്കിയെടുക്കേണ്ട വിഗ്രഹമല്ല. ഹല്ലേലൂയാ. പ്രൈസ് ഗോഡ്. നമ്മെ വഹിക്കുന്ന ഒരു ദൈവമാണെങ്കിൽ അവൻ സകല ദേവന്മാരിലും വലിയവനെന്ന് ഞാൻ അറിയുന്നു. അവന്റെ വലിപ്പം അറിയുമ്പോൾ നിന്റെ എളിമ അറിയണം. ഐ നോ, ഞാൻ അറിയുന്നു. റോമാലേഖനം 7:18 വായിക്കൂ. Romans 7:18.
എന്നിൽ എന്ന് വെച്ചാൽ,
എന്നിൽ എന്ന് വെച്ചാൽ
എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല,
എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല
എന്ന് ഞാൻ അറിയുന്നു.
അപ്പച്ചന്റെ വലിപ്പം അറിയുന്നെങ്കിൽ നിന്റെ എളിമയും നീ അറിയും. നിന്നിൽ ഒരു നന്മ പോലും വസിക്കുന്നില്ല. സ്വയം താഴ്ത്തണമെങ്കിൽ അപ്പച്ചന്റെ വലിപ്പം അറിയണം. ആയിരക്കണക്കിന് മൈലുകൾ ഉയരത്തിൽ കൂടെ പറക്കുമ്പോൾ താഴെ നോക്കിയാൽ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങും സിഎൻ ടവറും ദുബായിൽ പണിതു പൊടിക്കിയ കെട്ടിടവും തീപ്പട്ടി പോലെ തോന്നിക്കും. എങ്കിൽ ലോകവും നീയും ചെറുതായി കാണണമെങ്കിൽ അപ്പച്ചന്റെ വലിപ്പം അറിയണം. അല്ലെങ്കിൽ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. താഴ്മയുള്ളവർക്കോ അവൻ കൃപ നൽകുന്നു. ലൂസിഫേറത്തിനതിനോട് സമരാകാൻ ആഗ്രഹിച്ചവനെ അധോലോകം വരെ താഴ്ത്തിയ ദൈവമാണ് നമ്മുടെ ദൈവം. ഇതൊക്കെ ഞാൻ എന്റെ ധനമാഹന്മത്താൽ പണിത മകവിയാം ബാബിലോണല്ലേ എന്ന് ചോദിച്ച് വീമ്പടിച്ച നെബുക്കദ്നേസറിനെ അടിച്ച് താഴെയിട്ട് 7 കൊല്ലം പുല്ല് വീട്ടിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. നമുക്കൊരു വലിയ കോട്ട കെട്ടാമെന്ന് ദൈവഗ്രഹത്തിന് വിരുദ്ധമായി പണിയാരംഭിച്ച ബാബിലോൺ കോട്ടയെ തകർത്ത് തരിപ്പണമാക്കിച്ച് അവരെ ചിതറിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. യഹോവയ്ക്ക് മഹത്വം കൊടുക്കാത്ത ഹേരോദാവിനെ താഴെയിട്ട് ക്രിമിക്കരയാക്കി കൊന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യഹോവയാരെന്ന് ചോദിച്ച പറവോരെ സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ട് ഉപ്പുവെള്ളം കുടിപ്പിച്ച് മര്യാദ പഠിപ്പിച്ച് കൊന്ന ദൈവമാണ് നമ്മുടെ ദൈവമെങ്കിൽ നമുക്ക് കൈയുയർത്തി പറയാം, എന്നിൽ ഒരു നന്മയുമില്ലേ, ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? കമ്പനികളിൽ, ഓഫീസുകളിൽ, ഫാക്ടറികളിൽ, ഉദ്യോഗ മണ്ഡലങ്ങളിൽ അഡ്മിഷനും പ്രമോഷനും കിട്ടുന്നത് ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടല്ലേ? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ്, അഡ്മിഷൻ പ്രമോഷൻ അനിവാര്യമാണ്. പക്ഷേ ഡിസ്ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരൂ, അയോഗ്യതയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നാൽ പരിഗണിക്കുന്ന ഒറ്റ കമ്പനി ഉള്ളൂ അവിടെ ഇന്ന് പകൽ നമ്മൾ വന്നത്. ഞാൻ യോഗ്യനല്ല കർത്താവേ. ഉദാഹരണം പറയട്ടെയോ? നമ്പർ 1, യോഹന്നാൻ സ്നാപകൻ, എന്നിലും ബലമേറിയവൻ എന്റെ പിന്നാലെ വരുന്നു, അവന്റെ ചെരുപ്പിന്റെ വാറ് കുരിഞ്ഞഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. അവനാണ് സ്ത്രീകൾ വിചാരിച്ചവരിൽ ഏറ്റവും വലിയ 2 ശതാധിപൻ. കർത്താവേ, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. അപ്പോഴാണ് ബാല്യക്കാരുടെ സൗഖ്യം. മൂന്നാമത് മുടിയൻ പുത്രൻ, അപ്പ ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു പോയി, ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. പ്രൈസ് ദി ലോർഡ്. അവനാണ് മേൽത്തരമായ അങ്കി, കയ്യെ മോതിരം, കാലേ ചെരുപ്പ്, മുഖത്ത് ചുമ്മനം. നാലാമത് പൗലോസാണ്, ഞാൻ ദൈവസഭയെ ഉപദ്രവിച്ചു പോയി, അപ്പോസ്തോൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. അവനാണ് മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടതെങ്കിൽ നിന്റെ ആ പൊങ്ങച്ചതെല്ലാം മാറ്റി ഡെഡ് ഡോഗ് പോലെ ചത്തമായ പോലെ താഴ്ത്തുമോ? കൃപയുടെ മഴ ഇന്ന് പകൽ നിന്റെ മേൽ ചൊരിയാൻ പോയാൽ എന്നിൽ എന്ന് വെച്ചാൽ എന്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. പറയാൻ കഴിയും ആവേനിൽ ഒന്നുമില്ല എങ്കിൽ ഇനി അതും ഞാൻ അറിയുന്നു. ഐ നോ ആ മീൻ. ഇനി അടുത്തത് ഞാൻ അറിയുന്നത് 119 സങ്കീർത്തനത്തിന്റെ 75 വാക്യം വായിക്കൂ. സാം 119:75.
യഹോവേ നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും,
നിന്റെ വിധികൾ നീതിയുള്ളവയെന്നും,
വിശ്വസ്തതയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു എന്നും ഞാൻ അറിയുന്നു.
ഞാൻ വിശ്വസ്തതയോടെ നീ എന്നെ താഴ്ത്തിയിരിക്കുന്നു. ഇത്രയും നാൾ ഇങ്ങനെ ഒരു സാക്ഷ്യം ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. ദൈവത്തിന്റെ വിശ്വസ്തതയാൽ എന്നെ ഉയർത്തി എന്ന് പറഞ്ഞതേ കേട്ടിട്ടുള്ളൂ. ഒരു ജോലി ഇല്ലായിരുന്നു, ഞാൻ പ്രാർത്ഥിച്ചു, നല്ലൊരു ജോലി കിട്ടി, ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് ഓ സ്തോത്രം. പിന്നെ ഒരു കൊച്ചു ജോലിയേ ഉള്ളായിരുന്നു, ഇപ്പോൾ എനിക്ക് പ്രൊമോഷൻ കിട്ടി, ദൈവത്തിന്റെ വിശ്വസ്തയ്ക്ക് ഓ സ്തോത്രം എന്നേ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. എന്നാൽ നല്ലൊരു ജോലി ഉണ്ടായിരുന്നു, അതെല്ലാം പോയി, ഇപ്പൊ ഒന്നുമില്ലാത്തവനായി. അവന്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം എന്നാരും പറയുന്നില്ല. നല്ലൊരു വീടുണ്ടായിരുന്നു, അതിനകത്തുള്ളതെല്ലാം കള്ളം കൊണ്ടുപോയി, ഇപ്പൊ ഒന്നുമില്ലാത്തവനായി തീർന്നു. വിശ്വസ്തതയ്ക്കായ സ്തോത്രം. ഇത് പറയാൻ മടിക്കരുത്, മനസ്സിലാക്കണം. ഉയർച്ചയിൽ മാത്രമല്ല താഴ്ചയിലും വിശ്വസ്തത കാണണം. എന്റെ അപ്പച്ചന്റെ അനുവാദം കൂടാതെ നിന്റെ തലയിൽ ഒരു രോമം നിരത്തി വീഴുകയില്ലെന്ന് വിശ്വസിക്കുന്നു. വളരെ വേദനയുടെ നൂലാമാലകളിലൂടെ നീ കടന്നു പോകുമ്പോഴും വിശ്വസ്തത കാണണം. 45 വർഷം നീണ്ടു നിന്ന എളിയവന്റെ ശുശ്രൂഷയിൽ 1.5 താഴ്ചയുടെ അനുഭവമായിരുന്നു. 2006 ഫെബ്രുവരി മുതൽ 2008 ഫെബ്രുവരി വരെ 2 വർഷത്തിനുള്ളിൽ ഞാൻ അനുഭവിച്ച മനോവ്യഥകൾ വർണ്ണനാതീതമാണ്. അത് ഇവര് കേട്ടവർ കരയാൻ തുടങ്ങുന്നു. ഞാൻ അതുകൊണ്ട് അതൊരു പുസ്തകത്തിലാക്കി, അനുഭവങ്ങളും സന്ദേശങ്ങളും പുസ്തകത്തിന്റെ ചുരുക്കം കോപ്പികൾ ഇത് കാണാൻ കഴിയും. പ്രാർത്ഥിക്കാൻ വയ്യ, പ്രസംഗിക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, അന്ധകാര തിമിരങ്ങൾ, ഇതാ ഒരു വലിയ താഴ്ച. 25 ഡോക്ടേഴ്സിന് അടുക്കൽ പോയി, ന്യൂറോളജി പോകും, പിന്നെ തൈറോയിഡിന് പോകും, പിന്നെ മെന്റലി പോകും, പിന്നെ ഹോമിയോപ്പതി പോകും, പിന്നെ അതേ ശരീരത്തെ മുഴുവനും മണ്ണ് പൊതിഞ്ഞ് ബാത്റൂമിൽ കിടത്തും, അതേ ഈ ചൂട് വെളിയിലിറങ്ങാൻ. പിന്നെ മേജർ പ്രോഫറ്റ്സും മൈനർ പ്രോഫറ്റ്സും മുടങ്ങാതെ വന്ന് പ്രാർത്ഥന, പ്രവചനം, പ്രവചനം ഒരു വശത്ത്, പ്രാർത്ഥന ഒരു വശത്ത്, ഡോക്ടേഴ്സ് ഒരു വശത്ത്, ഇതെല്ലാമായി കർത്താവേ എന്റെ അപ്പച്ചനുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടില്ല. എങ്കിലും പ്രാർത്ഥന തുടർന്നു. അങ്ങനെ ഇരിക്കവേ ഞാൻ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ ശൂഷയെല്ലാം തീർന്നു. അപ്പച്ച, 1000,000,000 കോടി ദൂതന്മാർ അവിടെ ഉണ്ടല്ലോ. ലാസ്റ്റ് പറഞ്ഞത് ഇങ്ങനെയാണ്, ഹമേൻ. പിന്നെ മരിച്ചു മൺമറഞ്ഞ വിശുദ്ധന്മാരും അക്കരെ എത്തിയിട്ടുണ്ടല്ലോ. കേജോയി പോയാൽ നിനക്കൊരു നഷ്ടവുമില്ല. പക്ഷെ ഓർക്കണമേ, കേജോയിക്ക് നീ അല്ലാതാരുമില്ല. പുൽകൃഷികാത്രനായി പാൻസ് എല്ലാം പുതുക്കി, അത് ടൈലേഴ്സിനെ കൊണ്ട് രണ്ടും തയ്പ്പിച്ചു. ഇതാണോ നിങ്ങളുടെ പാൻസ് എന്ന് ചോദിച്ചു. ഒരു ചെറിയ മെലിഞ്ഞ ശരീരം, കട്ടിൽ കിടന്ന് കരയുന്നു, ഒന്നും ചെയ്യാൻ വയ്യ. അന്ന് ഇതേ ഒരു വാചകം പറഞ്ഞു, അനേകരങ്ങയ്ക്കുണ്ട്, എന്നെ തള്ളിയാൽ എനിക്ക് അങ്ങയ്ക്ക് നഷ്ടമില്ല, പക്ഷേ എനിക്ക് വേറെ ആരുമില്ലേ എന്ന് പറയുകയും ഒരു വലിയ ശക്തി അമുറിയിലിറങ്ങി. ഒരു തേജസ്സിൽ എനിക്ക് വർണ്ണിക്കുവാൻ കഴിയാത്ത തേജസ് വന്നു. യേശുവിനെ തൊടുന്നേ, ലോർഡ് ഈസ് ടച്ചിങ്, ടച്ചിങ്, ടച്ചിങ് എന്ന് പറഞ്ഞു. അന്ധകാര ശക്തികൾ ഓടി ഒളിച്ചു. ഒരു പ്രഭാവലയത്തിലായി ഞാൻ മണിക്കൂറുകൾ യേശുവിനോട് സംസാരിച്ചു, യേശുവിനോട് സംസാരിച്ചു. അപ്പച്ച, എന്നെ ഇങ്ങനെ ആക്കിയത് എന്താന്ന് ചോദിച്ചു. മോനെ, നീ വിചാരിച്ചു നീ മിടുക്കനാന്ന്, പക്ഷെ ഞാൻ ഇല്ലെങ്കിൽ നീ പൂജ്യമാണെന്ന് എന്നെ ഒന്ന് മനസ്സിലാക്ക. നിന്നെ കൈവിട്ടില്ല, മാറി നിൽക്കുകയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഞാൻ നായാന്നേ എന്ന് വിളിച്ചു. അല്ലാടാ, അതിലും താണതാന്ന് പറഞ്ഞു. അതിൽ താണത് എന്താ? മത്തായി 15 നായിക്കുട്ടിയാന്നേ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, അതിലും താണത് എല്ലാം ഇങ്ങനെ ഒരു ലൈറ്റ് മുഖത്തോട്ടടിക്കും, ആളിനെ കാണുകയില്ല, തേജസ് കാണും, ശബ്ദം കേൾക്കും, ഏറിയ സ്പിരിച്വൽ വോയിസ് നായിക്കുട്ടിയാന്ന് പറയുന്നത് സമ്മതിച്ചില്ല, അതിലും താണതാന്ന് പറഞ്ഞു. എനിക്ക് അറിഞ്ഞുകൂടായ എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ശമൂവേൽ 24 കാണിച്ചിട്ട് ഞാനൊരു ചത്ത നായ എന്ന് സമ്മതിച്ച ദാവീദിനെ അയ്യോ ഞാൻ ഡെഡ് ഡോഗ് എന്ന് പറഞ്ഞപ്പോൾ ഇനിയും ഞാൻ നിന്നെ ഉപയോഗിക്കാൻ പോവുകയാണ്. പ്രൈസ് ഗോഡ്, തേജസ്സിന്റെ വലയത്തിൽ ഞാൻ ഇരുന്നു, മണിക്കൂറുകൾ ഞാൻ സംസാരിച്ചു, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വലയത്തിലേക്ക് വന്നു എങ്കിൽ ഇന്നെനിക്ക് പറയാം നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ ഞാൻ കഷ്ടതയിലായതിലേക്ക് ഗുണമായി ഗുണമായെങ്കിൽ. സഹോദര സഹോദരി, നിന്റെ ഉയർച്ചയിൽ മാത്രമല്ല താഴ്ചയിലും ദൈവം വിശ്വസ്തൻ. യോബിന്റെ കഷ്ടതയുടെ ശോധനയിൽ അല്പകാല സാത്താന്റെ കൈയിലോട്ട് കൊടുത്തു, മടങ്ങി വന്നപ്പോൾ അവന്റെ വിജയം മനസ്സിലാക്കി. ദൈവത്തിന് സ്തോത്രം. ഈ താഴ്വരകൾ നമുക്കെല്ലാം ഉണ്ടാകും. യോബ് പറയുന്നു, വടക്കോട്ട് നോക്കി അവനെ കാണുന്നില്ല, മേലോട്ട് നോക്കി അവനെ കാണുന്നില്ല, ചുറ്റും നോക്കി ആ കാണാത്തതെന്താ? അല്പസമയം നീ മനസ്സിലാക്കണം, തിരുസാന്നിധ്യം ഇല്ലെങ്കിൽ നീ കൊട്ട പൂജ്യമാണ്. സ്തോത്രം സ്തോത്രം. അതാ ഉത്തമഗീതത്തിൽ ആ മണവാട്ടിയും പറഞ്ഞത്, രാത്രിയിൽ എന്റെ കിടക്കയിൽ എന്റെ പ്രാണപ്രിയനെ അന്വേഷിച്ചു കാണുന്നില്ല, വീതിയിലും വിശാല സ്ഥലത്ത് ഞാൻ തേടി തേടി ചെന്നു, ഒടുവിൽ പിടിച്ചുകൊണ്ട് വന്നതുപോലെ അല്പസമയത്തേക്ക് തിരുസാന്നിധ്യം മാറുമ്പോൾ ആ മേ നീ താണുവരും, അവിടെ ദൈവത്തിന്റെ വിശ്വസ്തത വെളിപ്പെട്ടു വരും. ഉയർച്ചയിൽ മാത്രമല്ല താഴ്ചയിലും വിശ്വസ്തതയ്ക്കായി സ്തോത്രം ചെയ്യണം. നഷ്ടമാകുമ്പോൾ, കൃഷിഗാത്രമാകുമ്പോൾ, രോഗ ദുഃഖങ്ങൾ വിഷമത്തിൽ അതെനിക്ക് ഗുണമായി എന്ന് പറയാൻ തന്റെ ഇടമുണ്ടെങ്കിൽ അവിടെയാണ് ദൈവകൃപയുടെ മഴ. അവന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തിന് സ്തോത്രം സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് പലരും അറിഞ്ഞുകൂടാ. ഉയർത്തുന്നത് മാത്രമല്ല താഴ്ന്ന വിശ്വസ്തതയാണ്. വളരെ ആളുകൾ തെറ്റിദ്ധരിക്കുന്ന ഒരു ഭാഗമുണ്ട്, 2 Timotheus 2 ഒരു പാരഗ്രാഫാണ്. നാം അവിശ്വസ്തരായി തീർന്നാലും ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. അപ്പൊ എല്ലാരും വിചാരിച്ചിരിക്കുന്നത് നമ്മൾ എത്ര പാപം ചെയ്താലും നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന, അതല്ല അതിന്റെ അർത്ഥം. വിവരം കെട്ടവർക്ക് അത് അങ്ങനെ ചിന്തയുള്ളൂ. ആ പാരഗ്രാഫ് ശരിക്കും വായിക്കണം. സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴാം, നാം തള്ളിപ്പറയുന്നു എങ്കിൽ അവൻ നമ്മളെ തള്ളിപ്പറയും. മനസ്സിലായോ എന്ന് പറഞ്ഞിട്ട്, നമ്മൾ അവിശ്വസ്തരായാലും അവൻ വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വേ ജീവിക്കാമെങ്കിൽ നമ്മളെ സ്വർഗത്തിലെത്തിക്കാൻ വിശ്വസ്തൻ, വഴി പിഴച്ചു പോകാമെങ്കിൽ തള്ളി നരകത്തിലിടാനും അവൻ വിശ്വസ്തനാണെന്ന് മനസ്സിലായോ? അത് മനസ്സിലാക്കിയവർക്ക് അതിന്റെ ദൈവത്തിന് സ്തോത്രം. തള്ളിപ്പറയാനും അവൻ വിശ്വസ്തനാണ്. എങ്ങനെ? നീ ദൈവകൃപയിൽ നിൽക്കുന്നിടത്തോളം കാലം നിന്റെ മേൽ അനുഗ്രഹം ചൊരിയാൻ അവൻ വിശ്വസ്തനാണ്. കർത്താവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പ്രവർത്തികമാലെ വാക്കിലാൻ തള്ളിപ്പറഞ്ഞാൽ അവിടെയും അവതമ പാതാളത്തിലേക്ക് വിടുവാനും അവൻ വിശ്വസ്തനാണ്. ജീവിത വസ്ത്രത്തിൽ കളങ്കമില്ലാതെ സൂക്ഷിക്കൂ ദൈവമക്കളെ, അവിടെയാണ് ദൈവത്തിന്റെ വിശ്വസ്തത. ആമേൻ. വിശ്വസ്തതയോടെ എന്നെ തലപ്പോ. ക്രൂശിന്റെ മഹത്വം ഞാൻ അറിയുന്നു, വിശ്വാസത്തിന്റെ മഹത്വം ഞാൻ അറിയുന്നു, എന്റെ അപ്പച്ചന്റെ വലിപ്പം ഞാൻ അറിയുന്നു, എന്റെ എളിമ ഞാൻ അറിയുന്നു, അവന്റെ വിശ്വസ്തത എന്നെ താഴ്ത്തിയെന്ന് ഞാൻ അറിയുന്നു. ഇനി കുറി വാക്യത്തിലേക്ക് വരൂ. രണ്ടു മക്കൾ നിൽക്കുകയാണ്. ആ മൂത്തവൻ മനസ്സിൽ ഇളയവൻ എഫ്രയീം പിണച്ചു വെച്ചു, മോനെ അപ്പാ ഇങ്ങനെ ചെയ്യല്ലേ, ഇവനല്ലേ മൂത്തത്, അവന്റെ മേൽ വലങ്കരം വെക്കൂ. അപ്പൊ പറയാ, എനിക്കറിയാം മോനെ, പിന്നെ ചേട്ടന്മാര് തന്നെ അനുഗ്രഹിക്കപ്പെടണമെന്നൊന്നും ഇല്ല. അങ്ങനാണെ നിന്റെ ചേട്ടൻ എന്ത് ചെയ്യും? അവൻ അഹങ്കാരി, അവൻ ആദ്യജാതൻ, വേണ്ടാത്തതെല്ലാം കാണിച്ച് ചേട്ടന്മാരെല്ലാം നിന്നെ പഴിച്ചപ്പോൾ അനിയനെയല്ലേ അപ്പച്ചൻ അനുഗ്രഹിച്ചത്. അതുപോലെ എന്റെ ചേട്ടൻ എന്ത് ചെയ്യും? ഏശാവ് വനസഞ്ചാരിയായി നടക്കുമ്പോൾ എന്റെ അപ്പച്ചൻ എന്നെ അനുഗ്രഹിച്ചത്. പിന്നെ ഇസ്മായിൽ ഇസഹാക്ക് ചേട്ടനും അനിയനും, അനുഗ്രഹിക്കപ്പെട്ടത് ഇസഹാക്കാണ്. ഒന്നാമത്തെ ചേട്ടൻ കായിൽ ശപിക്കപ്പെട്ടു, രണ്ടാമത്തെ ഹാബേൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മാനുഷിക കണക്ക് കൂട്ടലല്ല, ദൈവത്തിന് വേറൊരു കണക്ക് കൂട്ടലുണ്ട് സന്തതികളെ കുറിച്ച്. ഇനി നമ്മുടെ സന്തതികളുടെ ഭാവിയെ കുറിച്ച് നമുക്ക് എങ്ങനെ അറിയാം? അതാണ് അടുത്തതായ നമ്മുടെ മെയിൻ വിഷയം. ഹൗ ടു നോ? 3 അറിയാം നമുക്കുണ്ടാകുന്ന മക്കളുടെ നന്മ, ഭാവി 3 അറിയാം. നമ്പർ 1 നാച്ചുറൽ നോളജ്, നമ്പർ 2 സ്പിരിച്വൽ നോളജ്, നമ്പർ 3 സ്ക്രിപ്ചറൽ നോളജ്. നാച്ചുറൽ നോളജ് എന്ന് പറയുന്ന നൈസർഗികമായ അവരുടെ പെരുമാറ്റം, ചെറുപ്പത്തിലേക്കുള്ള മൂവ്മെന്റ്സ്, പോക്ക്, വരവ്, ഓരോ കാര്യത്തിൽ നല്ല ആർട്ടിസ്റ്റ് ആണോ ഇവൾ, ഒരു ഇവനൊരു ആർട്ടിസ്റ്റ് ആകും, അല്ലെങ്കിൽ ഇവളൊരു നേഴ്സ് ആകും, ഇവനൊരു ടീച്ചറാകും, ഇവന്റെ പോലീസ് ആകും. ഈ ചിന്ത 100% ശരിയാവുകയില്ലെങ്കിലും 50% ശരിയാവും. അത് നമ്മുടെ മാനുഷിക ബുദ്ധിയുടെ നൈസർഗിക വാസനകൾ രണ്ട് നമ്മൾ വിലയിരുത്തുന്നതാണ്. നമ്പർ ടു, സ്പിരിച്വൽ നോളജ്. മാനുഷിക കണക്ക് കൂട്ടലിനപ്പുറമായിട്ട് ആത്മീയ ജ്ഞാനമുള്ളവർ ആത്മാവിൽ പ്രവചിക്കും. അത് ആത്മീയ ജ്ഞാനത്താണ്. ദൈവത്തിന് സ്തോത്രം. പി എം ഫിലിപ്പ് സാറിനെ ഫിലിപ്പ് എന്ന് പേരിട്ടത് കെ എബ്രഹാം സാറാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇവിടെ സുവിശേഷത്തിന്റെ പോർക്കളത്തിൽ നീ ഫിലിപ്പ് എന്നായിരിക്കട്ടെ. കെ ജെ സാമുവൽ സാറിന് ഷമുവേൽ ഇസ്രായേലിന്റെ ന്യായാധിപതിയുടെ പേര് കൊടുത്തത് ആ ബഹുമാന്യ ദൈവദാസനാണ്. ഇങ്ങനെ ചെറുപ്രായം മുതൽ കരങ്ങൾ വെച്ച് അനുഗ്രഹിച്ച് നീ ഇന്നതാകും. ഇത് നാച്ചുറൽ നോളജ് അല്ല, ആത്മാവിന്റെ പ്രകാശനമാണ്. ഇനി മൂന്നാമത് സ്ക്രിപ്ചറൽ നോളജ്. ഈ വേദപുസ്തക പ്രകാരം മക്കളെ വളർത്തിക്കൊണ്ടു വന്നാൽ ഈ വേദപുസ്തക പ്രകാരമുള്ള അനുഗ്രഹം നിന്റെ മക്കളുടെ മേൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. തുറക്കൂ വചനപ്രകാരം ആവർത്തന പുസ്തകം ആറാമത്തെ ആറ് ഏഴ് വാക്യങ്ങൾ. ആവർത്തനം ആറിന്റെ ആറ് ഏഴ്.
ഞാൻ ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം.
പപ്പായോടും മമ്മിയോടും പറയുന്നതാണ് ഈ വാക്യങ്ങൾ, പിള്ളേരോടല്ല. ഈ വചനം അമ്മയെ അപ്പ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. അടുത്തത്,
നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും
തലമുറ നന്നാകണമെങ്കിൽ വീട്ടിലിരിക്കുമ്പോഴും
വഴി നടക്കുമ്പോഴും
കിടക്കുമ്പോഴും
എഴുന്നേൽക്കുമ്പോഴും അവയെ കുറിച്ച് സംസാരിക്കുകയും
ഈ വചനം മക്കളെ അറിയിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ സ്തോത്രം. Praise the Lord. കുഞ്ഞുണ്ട്, അതുകൊണ്ട് ഒറ്റ യോജന വരില്ല. കുഞ്ഞിനെ പ്രസവിച്ചാൽ പ്രകൃതിയും ബൈബിളും അനുവദിക്കുന്ന ഒരു ശുദ്ധീകരണ കാലമുണ്ട്. ആ കാലം കഴിഞ്ഞാൽ മക്കളോടുകൂടെ വേണം ആരാധനകളിൽ സംബന്ധിപ്പാൻ. ദൈവത്തിന് സ്തോത്രം. അതിന് പ്രായമാകുന്ന വരാതെ കരയും നിലവിളിക്കും. പിന്നെ കുറച്ച് കൺട്രോൾ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അറിയാമോ, കൊച്ചു കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഒന്ന് ഒതുക്കി നിർത്തുക. കൂടുതൽ കരയുമ്പം വെളിയിലോട്ട് പോവുക. അങ്ങനെ ഈ ന്യൂബോൺ ബേബീസുമായി വരുന്ന അമ്മമാർക്ക് വേണം പുറകിൽ സീറ്റ് ക്രമീകരിക്കാൻ. അല്ലാത്തവരെ മുമ്പോട്ട് കയറി ഇരിക്കണം. പിന്നെ കുഞ്ഞ് ഇങ്ങനെ ഒത്തിരി കരയുമ്പോൾ ഒന്ന് വിളിക്കുണ്ട. പിന്നെ പ്രസംഗിക്കുമ്പം പ്രസംഗകന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നൃത്തം ചെയ്യാൻ അനുവദിക്കരുത്. അമ്മേ കൊണ്ടുവന്നാലും കേട്ടോ, പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് ആ കുസൃതിയിൽ പതിഞ്ഞിരിക്കും. അതുകൊണ്ട് അങ്ങനെ പതിയാതെ എടുത്തുകൊണ്ട് പോവുക. പിന്നെ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ വരുമ്പോഴേ അടുത്തിരിക്കുന്നവന്റെ വേദപുസ്തകം വലിച്ചു കീറി തിന്നുമ്പോഴും അമ്മമാരും മിണ്ടത്തില്ല. പിന്നെ പാട്ടുപുസ്തകം വാങ്ങിച്ച വല്ലവന്റെ പാട്ടുപുസ്തകം എടുത്ത് കീറുമ്പോഴൊന്നും പറയത്തില്ല. പക്ഷെ 10 രൂപയുടെ നോട്ട് വായിലിടുമ്പോൾ അമ്മ എവിടെ പോയി വരെ, നോട്ട് കീറിയപ്പം ഓടിച്ചെന്ന് അമ്മ വെച്ചോണ്ട് മാറ്റുക. മറ്റേ പാട്ടുപുസ്തകം പൊതുവിന്റെ വക, ബൈബിൾ പൊതുവിന്റെ വക അല്ലേ അലമേ. ആകയാ ഇത് പൊതുവിനെങ്കിൽ അമ്മമാരെ കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കണം. ഒരു നിയന്ത്രണമില്ലാതെ ചൊല്ലിച്ചാട് നടക്കുന്ന പിള്ളേരെ കണ്ടോണ്ടല്ലേ കെ എ പ്രസാദ് പറഞ്ഞത്, നമ്മുടെ സഭയിൽ മൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരമുള്ള പിള്ളേരുണ്ടും ചെല്ലു വിചാരിച്ചു സാറപ്പച്ചനായി അനുഗ്രഹിച്ച ബൈബിൾ വായിച്ചുള്ളവർ എടുത്തുകൊണ്ട് പോയി. കാരണം മൽക്കീസേദേക്കിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, അവര് പിതാവില്ല, മാതാവുമില്ല, വംശാവലിയില്ല, ഫാദർലെസ് ചിൽഡ്രനാണ് വിളിച്ചത്. പക്ഷെ അങ്ങനെ വിളിച്ചിട്ട് കല്ല് വാങ്ങിച്ചു എന്ന് ഇങ്ങനെ വിളിച്ചത് കൊണ്ട് എല്ലാവർക്കും അത് പ്രയോജനം ചെയ്തു. ഇങ്ങനെയുള്ള ചില പ്രയോഗങ്ങൾ പാസ്റ്റേഴ്സ് പഠിച്ചിരുന്നാൽ 3 കൊല്ലം കൂടെ അവിടെ ഇരിക്കാം. സൗകര്യം ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. മനസ്സിലാക്കിയവർക്ക് ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മൽക്കസേനയ്ക്കുന്ന ക്രമപ്രകാരം നമ്മുടെ പിള്ളേർ വളരരുത്. കൺട്രോൾ, സെൽഫ് കൺട്രോൾ. ആവർത്തനം 6:6-7 വചനം നിന്റെ ആദ്യ ഹൃദയത്തിൽ ഇരിക്കണം. അതിനെന്താ വേണം, കുറച്ച് കഴിയുമ്പോൾ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് കാർഡിയോളജി എന്ന് പറഞ്ഞാൽ ഹൃദയശാസ്ത്രം സംബന്ധിച്ചുള്ള ഡിപ്പാർട്ട്മെന്റിൽ ചെന്ന് ഡോക്ടറോട് പറയണം, സാറ് ഇതുവരെ വേദപുസ്തകത്തിന്റെ പെട്ടിക്കകത്തായിരുന്നു, ലേഡീസ് ബാഗിനകത്തായിരുന്നു, പിന്നെ ബാഗിനകത്തായിരുന്നു, പെട്ടിയിലായിരുന്നു, തലയണയുടെ കീഴിലുമായിരുന്നു ഹാർപ്പൊന്ന് ഓപ്പറേറ്റ് ചെയ്ത് ഇത് ഇതിനകത്ത് വെച്ച് ഒന്ന് കുത്തിക്കെട്ടാ എന്ന് പറയുന്നവനെ വേറൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ദിമാഗ് ഖരാബ് എന്നുള്ള ഹോസ്പിറ്റലിൽ. ആമേ. അറിയാമോ, ആ കാർഡിയോളജിയിലെ ഹാർട്ട് അല്ല, തിയോളജിയിലെ ഹാർട്ട്. വൈദ്യശാസ്ത്ര ഹൃദയം ഇത്രയേ ഉള്ളൂ. മുഷ്ടിയുടെ വലിപ്പമുള്ളത് രക്തപ്രവാഹത്തിന് നിലനിൽപ്പിന് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. ഹൃദയസ്തംഭനം, ഹൃദയസ്പന്ദനം, ഹാർട്ട് സർജറി, ഓപ്പൺ ഹാർട്ട് സർജറി, ഹാർട്ട് അറ്റാക്ക്, ഹൃദയാഘാതം, ഇത് ഈ അവയവമാണ്. പക്ഷേ ആവർത്തനം 6:6 പറയുന്ന ഹൃദയം ഇതല്ല. ഒരു സെൻട്രൽ പ്ലേസ് ഓഫ് യുവർ തോട്ട്സ്, ഇമോഷൻസ്, ഇമാജിനേഷൻസ്, വിൽ പവർ, ഡിസൈർസ് ആൻഡ് ഡിസിഷൻ. അറിയാമോ, ഇച്ഛ, ഇരാദ, ഭാവുത, വിചാരധാര ഇത്യാദി മാത്തുങ്കെ കേന്ദ്രസ്ഥാനം. എന്ത്? ഇച്ഛ, വികാരം, ബുദ്ധി, തീരുമാന ശക്തി, സ്വഭാവ രൂപവൽക്കരണം. ഇതിന്റെ ആസ്ഥാനമായ ഒരു ആദർശ ഹൃദയം നിനക്കുണ്ട്. ഈ ഹൃദയത്തിൽ ബൈബിൾ വെക്കണം എന്ന് പറഞ്ഞാൽ നിന്റെ പ്രായോഗിക ജീവിതത്തിൽ വരുത്തണം. സ്വഭാവത്തിൽ വരുത്തണം. ചൈൽഡ് ലേൺസ് മോർ ത്രൂ ഒബ്സർവേഷൻ ദാൻ ത്രൂ ഇൻസ്ട്രക്ഷൻ. അർത്ഥാൽ പ്രശിക്ഷണത്തെക്കാൾ നിരീക്ഷണത്തിലാണ് കുട്ടികൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. നിന്റെ മക്കള് പഠിച്ചു, പരീക്ഷ എഴുതി, സൺഡേ സ്കൂളിന് ഫസ്റ്റ് പ്രൈസ്, ലോക്കലിൽ സമ്മാനം, ഡിസ്ട്രിക്ട് സമ്മാനം, സ്റ്റേറ്റിൽ സമ്മാനം, കുമ്പരാട്ട്, ശനിയാഴ്ച 4-6 ഇടയ്ക്ക് ട്രോഫി, എല്ലാം വാങ്ങിച്ചമ്മേ അപ്പ, വളരെ നല്ലത്, ഗുഡ് ഗുഡ് ഗുഡ്. പക്ഷേ അവരുടെ ജീവിതം നന്നാകണമെങ്കിൽ മാതാപിതാക്കൾ നന്നായിരിക്കണം. നീതിമാന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. നീ തന്നെ വചനം പഠിപ്പിക്കണം. അത് പഠിച്ച് പ്രസംഗിക്കുന്നതല്ല സുവിശേഷം, അനുഭവിച്ച് പ്രസംഗിക്കുന്നത്. കോടി കോടി ദൂതന്മാർ സ്വർഗത്തിലില്ലേ? വചനത്തിന് ശബ്ദം കേട്ട് ആജ്ഞ അനുസരിക്കുന്ന വീരന്മാർ, അവരിൽ ഒരുത്തനെ പോലും സുവിശേഷ പ്രസംഗം അപ്പച്ചനെ ഏൽപ്പിക്കാൻ എന്താ അറിവുണ്ട്, കഴിവുണ്ട്, ചാതുര്യമുണ്ട്, വേഗതയുണ്ട്, ചിറകുണ്ട്, പനിയുമില്ല, ചിക്കൻ ഗുനിയും ഒന്നും വരത്തില്ല. ദൂതന്മാർ റെഡിയാ, പക്ഷെ കൊടുക്കാത്തതിന്റെ കാരണം യേശുനാഥൻ രക്തം ചൊരിഞ്ഞത് ദൂതന് വേണ്ടിയല്ല, ഈ പാവപ്പെട്ട നമുക്ക് വേണ്ടിയാ. ആമേൻ. അതുകൊണ്ട് അറിവിന്റെ അടിസ്ഥാനത്തിലല്ല അനുഭവിച്ചവർ പ്രസംഗിക്കേണ്ടതാണ്. അതാണ് ഒരു 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 സ്കൂൾ ടീച്ചറെ ചോദിച്ച സിമ്പിൾ അരിത്തമാറ്റം ഞാൻ സാധാരണ പറയാനുള്ളതാ. 10 താറാവുകൾ ഒരു കുളത്തിന്റെ കരയിൽ ഇരിക്കുന്നു. 5 താറാവ് കുളത്തിൽ ഇറങ്ങിയാൽ ബാക്കി എത്ര കാണും? 10-5=5. അത് കറക്റ്റ് ആയിരുന്നു. പക്ഷെ ഒരുത്തർ എഴുതിട്ട് സാറി ഉത്തരം തെറ്റാണെന്ന് പറഞ്ഞു. നീ പറയടാ ശരിയായ ഉത്തരം. പറഞ്ഞു 0 10 5 പോയാൽ 5 നിനക്ക് അറിയില്ല കുട്ടി, 5 ക്ലാസ്സിൽ പഠിക്കുന്നു നീ അറിയാം സാർ. പിന്നെ നിനക്ക് 0 എങ്ങനെ കിട്ടി? മറുപടി കേൾക്കണമോ സാറേ? 10-5 പോയാൽ എത്ര എന്നല്ല സാറ് ചോദിച്ചത്. 10 താറാവുകൾ ഒരു കുളത്തിന്റെ കരയിൽ ഇരിക്കുമ്പോൾ 5 താറാവുകൾ കുളത്തിൽ ഇറങ്ങിയാൽ ബാക്കി 5 ഇവിടെ ഇരിക്കില്ല സാറേ, അതിന്റെ പുറം ഇറങ്ങും. ഞാൻ താറാവിനെ തീറ്റു തന്നെ മോന എന്ന് പറഞ്ഞു. ആപ്കോ ബെതക്കോങ്കെ ഗിന്തി മാലും മുച്ചേ ബെതക്കോങ്കെ ആദത്ത് മാലും. സർ യു നോ ദ കാൽക്കുലേഷൻ ഓഫ് ദ ഡക്സ് ബട്ട് ഐ നോ ദ ക്യാരക്ടർ ഓഫ് ദ ഡക്സ്. സാറിന് താറാവിന്റെ കണക്കറിയാം, എനിക്ക് താറാവിന്റെ പ്രകൃതി അറിയാം. അറിവജ്ഞരല്ല, അനുഭവിച്ചു പഠിപ്പിക്കണം മക്കളെ, അനുഭവിച്ചു പഠിപ്പിക്കണം മക്കളെ. ശരിയായി പെടുക അറിയാമോ? 6 കൊച്ചിനെ പള്ളയ്ക്കും മണിക്കും എടുത്തിക്കൊണ്ട് മോളെ ഇങ്ങനെ ഒതുക്കി ഇരുത്തിക്കൊണ്ട് കണ്ടക്ടർ ടിക്കറ്റ് എഴുതാൻ വരുമ്പോൾ 4.5 എന്ന് പറയുന്ന കള്ള തള്ളകളെ കണ്ടിട്ടുണ്ടോ? അവളറിയ മോളെ, ഐ ആം 6 years old. ഈ കള്ള തള്ള പിള്ളെ പള്ള വെച്ചേക്കുക. എന്നിട്ട് എന്നാ പറയുന്ന? 4.5 സൺഡേ സ്കൂളിൽ കുഞ്ഞു പഠിച്ചതെന്താ? പോഷ്കിൽ പ്രിയപ്പെടുന്ന ഏവർക്കുമുള്ള ഓഹരി, തീയും ഗന്ധവും കത്തുന്ന എത്രേ വഞ്ചനയുള്ള നാവേ, നിനക്ക് എന്ത് വരും എന്ന് പൂവത്തിന്റെ കനലാന്ന് മാത്രമല്ല, അമ്മേ ഹൃദയേ ഹോവേ, നിന്റെ കൂടാരത്തിലാ, വിശുദ്ധ പർവ്വതത്തിലാ ഹൃദയപൂർവം സത്യം. ഇത് സൺഡേ സ്കൂളിൽ പഠിക്കും. പക്ഷെ സൺഡേ സ്കൂൾ ഇന്നും ഇല്ല. അത് സൺഡേയിലേ ഉള്ളൂ. സൺഡേ മൊത്തം സൺഡേ സ്കൂളാണോ? ആ 1 മണിക്കൂറേ ഉള്ളൂ. അതിലും പകുതി സമയം പാട്ടാ പഠിപ്പിച്ചത്. 1.5 മണിക്കൂറാണ് ഈ സൺഡേ സ്കൂൾ സാറ് ബൈബിൾ പഠിപ്പിച്ചത്. ബാക്കിയുള്ള സമയമൊക്കെ അമ്മയുടെ കൂടെ കുട്ടി തിരുവത്താഴ മോന്തി കുടിക്കുന്ന ഈ കള്ള തള്ള ആ പച്ച കള്ളം പറഞ്ഞാൽ സാറ് പഠിപ്പിച്ചതാന്ന് ശരി. ആ അമ്മ പറയുന്ന മക്കളെ, അമ്മേ കൺഫ്യൂഷൻ ഉണ്ടാക്കാതെ നീ നേരോടെ ടിക്കറ്റ് എടുക്കൂ. നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയും മുടക്കാത്ത ഒരു അപ്പച്ചൻ നിന്റെ തലമുറ അനുഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്യും. ചെയ്ത കാര്യം കേൾക്കണോ? സ്കൂളിൽ നിന്ന് ഒരു പേനായി മോഷിച്ചോണ്ട് വന്ന ആ മോനെ അടിക്കാൻ ചെന്നു. ഇടോ നീ മോഷ്ടിച്ചോണ്ട് വന്നു, മോഷണം പാപമാങ്ങനക്ക് അറിഞ്ഞില്ലേടോ, ഇത് നീ പഠിച്ചിട്ടില്ലയോടോ എന്ന് പറഞ്ഞിട്ട് ഈ അപ്പൻ പറയുവാ, നിനക്ക് പേന വേണമായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, ഞാൻ ഓഫീസിൽ നിന്ന് 10 കൊടുത്തിരുത്തില്ലായിരുന്നോടാ. കോൻഹേ ബെടാച്ചോർ മഹാകള്ളനാരാ, അപ്പാ നീ നന്നായാലേ സന്തതി നന്നാവൂ. എനിക്കറിയാം മോനെ എന്ന് പറയണമെങ്കിൽ നിന്റെ സ്വഭാവം ആദ്യം നന്നാകണം. എത്ര പേർ കരങ്ങളി ഒത്തിരി സ്തോത്രം ചെയ്യാം. പഠിച്ചു പ്രസംഗിക്കേണ്ടതല്ല വചനം, അനുഭവിച്ചു പ്രസംഗിക്കേണ്ടതാണ്. ഇങ്ങനെ നേർവഴിക്ക് പോകുമ്പോൾ അരുതാത്ത വഴിയിലേക്ക് തെറ്റുമ്പോൾ എന്ത് ചെയ്യണം? തുറക്കൂ. 1 Samuel 3:13. ഏലിയുടെ പുത്രന്മാർ
ദൈവദൂഷണം പറയുന്ന അകൃത്യം,
അകൃത്യം
അവൻ അറിഞ്ഞിട്ടും,
ഏലി പുരോഹിതൻ അറിഞ്ഞിട്ടും
അവരെ ശാസിച്ചു
റിസ്ട്രെയിൻ ചെയ്യാഞ്ഞതിനാൽ
ഞാൻ അവന്റെ ഭവനത്തിന്,
അവന്റെ ഭവനത്തിന്
എന്നേക്കും ശിക്ഷ വിധിക്കും.
മക്കളെ ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ ഊട്ടിപ്പറ്റി പട്ടറലി വേഴ്സ് ഒക്കെ പറഞ്ഞു, പക്ഷേ നിർത്തിയില്ല. അതുകൊണ്ട് മക്കളെ പോഷിപ്പിക്കുക, ശരിക്കും വളർത്താഞ്ഞത് കൊണ്ട് ഞാൻ അവന്റെ കുടുംബത്തിന് ശിക്ഷ വിധിക്കും. അറിയാമോ? അപ്പോൾ എല്ലാ അപ്പന്മാരും അമ്മമാരും യെസ് മാൻ യെസ് വുമൻ ആയിട്ടിരിക്കരുത്. എന്തോ പിള്ളേർ പറഞ്ഞാൽ എസ് മോനെ എസ് മോളെ എസ് മോനെ എസ് മോളെ എസ് മോനെ എസ് മോളെ അങ്ങനല്ല, നോ മോനെ നോ മോളെ നോ മോനെ നോ മോളെ എന്നും കൂടെ പറയുന്ന അമ്മമാർക്കായി അപ്പന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ശാസിച്ചമർത്തണം. ഈ ശാസിച്ചമർത്തുമ്പോ തല്ലണോ? അതൊരു വലിയ വിഷയമാ. പിള്ളേരെ തല്ലാൻ സാധിക്കുമോ? നിങ്ങൾ ആർക്കെങ്കിലും വിസ കിട്ടി അമേരിക്ക പോകാനായിട്ട് ഇങ്ങനെ കച്ചയും കെട്ടി ചിറകം മുടച്ചിരിക്കുന്നെങ്കിൽ പിള്ളേരെയും കൊണ്ടുപോകുന്നെങ്കിൽ ഇവിടെ വെച്ച് തല്ലേച്ച് പോണമേ. അവിടെ ചെന്ന് അടിച്ച തിരിച്ചടി ഉണ്ടാകും ഇങ്ങോട്ട്. അതുകൊണ്ട് അടിക്കേണ്ടിടത്തോളം അടിച്ചു പോകാം. അവിടെ ചെന്ന് അടിച്ച ഒരു തിണർപ്പ് കണ്ടാ മതി, പോലീസ് ഒന്ന് പൊക്കിയെടുക്കും. ഒന്ന് അയൽക്കാർ വിളിക്കും, അല്ലെങ്കിൽ മക്കൾ വിളിക്കും. വിളിക്കേണ്ട നമ്പർ പറഞ്ഞു തരാം, 911. ഇവിടെ വിളിച്ച ആരും വരികയില്ല, അവിടെ പോയി വിളിക്കണം. ഉടനെ വന്ന് പൊക്കിയെടുക്കും. അതുകൊണ്ട് അടിക്കേണ്ടിടത്തോളം അടിച്ചിട്ടേ പോകാവേ. യഹോവയുടെ വചനം എന്ത് പറയുന്നു? അത് അഞ്ചാറ് വാക്യം വായിക്കാം. സദൃശ വാക്യങ്ങൾ മാത്രം തുറക്കൂ. 13:24 പ്രോവർബ്സ് സദൃശ വാക്യങ്ങൾ 13:24 വാക്യം ഒന്ന് വായിക്കേ.
വടി ഉപയോഗിക്കാത്തവൻ
തന്റെ
മകനെ പകയ്ക്കുന്നു. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലെ അവനെ ശിക്ഷിക്കുന്നു.
എപ്പോഴാ ശിക്ഷിക്കേണ്ടതെന്നാ പറഞ്ഞേ? കുറച്ച് പറഞ്ഞേ. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം? കാരസ്കരത്തിൻ കുരുപാലിലിട്ടാൽ കാലാന്തരേ കയ്പ് ക്ഷമിപ്പതുണ്ടോ? ശിവഗീതാവിലെ ഇല്ല ഇത്. ഇപ്പോഴത്തെ പാട്ട് സ്വതന്ത്രം ഇല്ല കേട്ടോ, ഇത് പഴയ പാട്ടുമാണ്. അപ്പൊ ചെറിയ പ്രായം മുതൽ അടിക്കണം. പിന്നെ പ്രായമാമ്പാടി തുടങ്ങരുത്. മനസ്സിലാക്കണം, തന്നെ മക്കൾ തന്നോളമായാൽ താൻ എന്ന് വിളിക്കണം. ചെറിയ പ്രായം മുതലേ അടിച്ചുകൊണ്ടിരിക്കും. എത്ര അടി കൊടുക്കാം? 19:18 സദൃശ വാക്യം 19:18 എന്ന് വായിച്ച്
പ്രത്യാശയുള്ളിടത്തോളം
നിന്റെ മകനെ ശിക്ഷിക്കണപ്പാ. എന്നെ എത്ര തല്ലിയാലും ഞാൻ ഗുണമാകയില്ല എന്ന് പറയുന്നവരെ വരെ, അല്ലെ തിരിച്ച് നിന്നെ അടിക്കുന്നത് വരെ, അല്ലെങ്കിൽ 911 വിളിക്കുന്നവരെ വരെ. അടുത്തത്,
എങ്കിലും അവനെ കൊല്ലുവാൻ തക്കവണ്ണം ഭാവിക്കരുത്.
തല്ലിക്കൊല്ലരുത്. അറിയാമോ, കുഴവി, തേപ്പ് വെട്ടി, ചട്ടുകം, പിന്നെ ഇരുമ്പ് കമ്പി ഇതൊരുത്ത് അടിക്കരുത്, തല്ലിക്കൊല്ലരുത്. അങ്ങനാണെങ്കിൽ അടിയുടെ ഫോഴ്സ് എത്ര ആയിരിക്കണം? 20:30 സദൃശവാക്യം 20:30 ഏത് ഫോഴ്സിൽ അടിക്കേണ്ടത്?
ഉദരത്തിന്റെ അറകളിലേക്ക് ചെല്ലുന്ന തല്ലും പൊട്ടിപ്പോകത്തക്ക അടിയും ദോഷത്തെ അടിച്ചു വാരിക്കളയും.
ചുട്ട മത്തി ഉപയോഗിച്ച് പൂച്ചയെ അടിക്കുന്ന രൂട്ട് അടിക്കരുത്. ഞാൻ അടിച്ചാൽ മണപ്പിച്ച് 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 അത് നീക്കത്തേ ഉള്ളത് കൊണ്ട് ചെറുപ്പത്തിലേ ശിക്ഷിക്കൂ. പ്രത്യാശയുള്ളതുവരെ ശിക്ഷിക്കൂ. തല്ലിക്കൊല്ലാതിരിക്കൂ, തല്ലിപ്പൊട്ടിക്കൂ. 3-4 ഗുണമുണ്ട്. 1, അത് ദോഷം അടിച്ചു വാരിക്കളയും. 2 ഗുണം, 22:15 സദൃശവാക്യം 22:15
ബാലന്റെ ഹൃദയത്തോട് ദോഷത്വം പറ്റിയിരിക്കുന്നു.
ബാലന്റെ ഹൃദയത്തോട് ദോഷത്വം പറ്റിയിരിക്കുന്നു.
ശിക്ഷയ്ക്കുള്ള വടി അതിനെ അവനിൽ നിന്ന് അകറ്റിക്കളയും.
അവന്റെ അകത്തുള്ള ദോഷത്വം അകറ്റും. ഇന്നത്തെ പിള്ളേരങ്ങനാണോ? ഞങ്ങളുടെ കൊല്ലം ജില്ലയിൽ ഒരു ചെറുക്കനെ അപ്പൻ അടിക്കാൻ ചെന്നു. അവൻ അടിക്കാൻ ചെന്നപ്പോ അവനൊരു വാക്യം പറഞ്ഞു. എന്ത്? അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ പേര് അവന്റെ അപ്പന്റെ പേര് അവറാന്നായിരുന്നതാനും. അവൻ രക്ഷപ്പെട്ടു. ഇത്തരം വിത്തുകളാണ് ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അറിയാമോ, ഇങ്ങനത്തെ വിത്തുകളാണ്. അബ്രഹാമേ, അബ്രഹാമേ, ബാലന്റെ മേ കൈ വെക്കരുതേ. ഈ വാക്യം എപ്പോഴും ഉപയോഗിക്കേണ്ടെന്ന് അവൻ അറിഞ്ഞുകൂടാ. എങ്കിലും അടിയിൽ രക്ഷപ്പെട്ടത് യുക്തിഘോഷത്വമായിരുന്നു. അറിയാമോ, ആ മെയിൻ. അപ്പോൾ 20:30 ദോഷമകറ്റും, 22:15 പോഷത്വമകറ്റും. ഇനി 23:14 സദൃശവാക്യങ്ങൾ 23:14 വായിക്കൂ.
വടികൊണ്ട് അവനെ അടിക്കുന്നതിനാൽ,
വടികൊണ്ട് നീ അടിക്കുന്നതിനാൽ
നീ അവന്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും.
നിന്റെ കുഞ്ഞ് പാതാളത്തിൽ പോകാതെ രക്ഷപ്പെടും. അടുത്ത ഗുണം 29:15
വടിയും ശാസനയും,
വടിയും ശാസനയും
ജ്ഞാനത്തെ നൽകുന്നു.
ജ്ഞാനത്തെ നൽകുന്നു.
തന്നിഷ്ടത്തിന് വിട്ടിരുന്ന ബാലനോ,
തന്നിഷ്ടത്തിന് വിട്ടേക്കുന്ന ബാലനോ
അമ്മയ്ക്ക് ലജ്ജ വരുത്തും.
അമ്മേ, നീ നാണം കെടുവന്ന്. ഇനി 29:17 അടുത്തതിന്റെ അടുത്ത വാക്യം,
നിന്റെ മകനെ ശിക്ഷിക്കുക,
മകനെ ശിക്ഷിക്ക.
അവൻ നിനക്ക് ആശ്വാസമായി
ആശ്വാസമായി തീരും.
അവൻ നിന്റെ മനസ്സിന് പ്രമോദം വരുത്തും.
നിന്റെ മനസ്സിന് ഇങ്ങനെയെങ്കിൽ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്തിയാൽ ഒരു സ്ക്രിപ്ചറൽ നോളജ് ഉണ്ട്. നമ്മുടെ അപ്പൻ സ്നേഹിക്കുന്ന മക്കളെ ശിക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. അങ്ങനെ ശിക്ഷണത്തിൽ ബാലശിക്ഷയിൽ വളർത്തുമ്പോൾ നിന്റെ സന്തതി നന്നായി വരുമെന്ന് നിനക്ക് തന്നെ അറിയാം, എനിക്കറിയാം. സന്തതിയുടെ ഭാവിയെ കുറിച്ച് ചിന്തയില്ലാത്ത രാജാവിനെ കാണണമോ? വേണമെങ്കിൽ 2 രാജാക്കന്മാരുടെ പുസ്തകം തുറക്കൂ. രാജാക്കന്മാരുടെ 2 പുസ്തകം തുറക്കൂ. 20:15 പതിനാറാമക്കും അയക്കൂ. ഒരു പ്രോഫറ്റ് വരികയാണ്, പേര് ഇശയ്യാവ്. ഹിസ്കിയാവിനോട് പറയുന്നു, ഇത് അട്ടർലി ബട്ടർലി പ്രൊഫസി അല്ല, ദാ വരുന്നു അനുഗ്രഹം, ദോ പോന്നു തലവേദന, ദേ പോന്നു നടുവേദന. ഇങ്ങനെ പറയും, ദേ വരുന്നു പാസ്പോർട്ട് വിസ റെഡി. ഇങ്ങനെയുള്ള പ്രവാചകന്മാരെയാണല്ലോ എല്ലാവരും സന്തോഷിക്കുന്നത്. എന്നാ ദേ വരുന്നു തലവേദന എന്ന് പറയുന്നവരെ ആരും കേട്ടതുമില്ല. ന്യായവിധി പ്രസംഗിക്കുന്നതിന് ഇഷ്ടമല്ലല്ലോ. എന്നാൽ ഈ യെശയ്യ പ്രവാചകൻ വന്ന ഒരു സാഡ് പ്രൊഫസി, ബാഡ് ന്യൂസ് ആ കൊടുത്തത്. പക്ഷെ പ്രൊഫസി കറക്റ്റ് ആയിരുന്നു. യെശയ്യാവിൻ വന്ന് ഹിസ്കിയാവിനോട് പറയുന്ന പ്രവചനം കേട്ടുള്ളൂ. ആ
യെശയ്യാവ് ഹിസ്കിയാവോട് പറഞ്ഞത്,
പറഞ്ഞത്
യഹോവയുടെ വചനം കേൾക്കുക.
ഓ, ഇവിടെ വചനം കേൾക്കൂ.
രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബിലിലേക്ക് എടുത്തുകൊണ്ടു പോകുന്ന കാലം വരുന്നു.
അയ്യോ, നിന്റെ പിതാക്കന്മാര് ശേഖരിച്ചു വെച്ചതെല്ലാം ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. വെരി സാഡ് ന്യൂസ്. അടുത്ത വാചകം,
നീ ജനിപ്പിച്ചവരായി
നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന
നിന്റെ പുത്രന്മാരിലും
ചിലരെ അവർ കൊണ്ടുപോകും. പിന്നെ
അവർ ബാബേൽ രാജാവിന്റെ അരമനയിൽ ഷണ്ടന്മാരായിരിക്കും എന്ന് യഹോവ അരളി ചെയ്യുന്നു.
നിന്റെ സമ്പത്ത് പോകാൻ പോകുന്നു, മക്കളെ കൊണ്ടുപോകാൻ പോകുന്നു, അവരവിടെ ഷണ്ടന്മാരായിരിക്കാൻ പോകുന്നു എന്നുള്ള സാഡ് ന്യൂസ് പ്രൊഫസി പറഞ്ഞപ്പോൾ ഇവന്റെ പ്രതികരണം ഒന്ന് കേൾക്കൂ. അടുത്ത വാചകം,
അതിന് ഹിസ്കിയാവ് യെശയ്യാവോട് നീ പറഞ്ഞിരിക്കുന്ന യഹോവയുടെ വചനം നല്ലത് എന്ന് പറഞ്ഞു.
ഓ പ്രവാചക, നിന്റെ വചനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം
എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു.
എന്റെ പിള്ളാരുടെ കാലത്തുള്ളേ അവരോടൊക്കെ പോകുന്നത് അവന്മാര് അവളുമാര് സോദോമിലും ബാബിലോണിലും മിസ്രയീമിലും തോന്നിയെടുത്തു പോട്ട് എന്റെ കാലം നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു ഹിസ്കിയാവ്. ഈ മനോഭാവം ഈ പകൽ നമ്മൾ ഉപേക്ഷിക്കണം. എന്റെ ദൈവം അവൻ പറയേണ്ടിയിരുന്നത്, ദൈവമേ എന്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ സംഭവിക്കരുതേ, അവർ ബാബിലോണിലോ മിസ്രയീമിലോ സോദോമിലോ പോയി നശിക്കാൻ ഇടയാക്കരുതേ. തലമുറയെ കുറിച്ച് വിചാരമില്ലാത്തവൻ. മറ്റൊരുവന്റെ പ്രാർത്ഥന ശ്രദ്ധിക്കൂ, അത് അനുകരണീയമാ. എഴുപത്തി ഒന്നാമത്തെ സങ്കീർത്തനത്തിന്റെ 18ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
ദൈവമേ, അടുത്ത തലമുറയോട് ഞാൻ നിന്റെ ഭുജത്തെയും
വരുവാനുള്ള എല്ലാവരോടും
നിന്റെ വീര്യപ്രവൃത്തിയെയും അറിയിക്കുവോളം,
നിന്റെ വീര്യപ്രവൃത്തികളെ അറിയിക്കുവോളം.
വാർദ്ധക്യവും നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കരുത്.
വാർദ്ധക്യം നരയുമുള്ള കാലത്തും എന്നെ ഉപേക്ഷിക്കും. എത്ര ദൈവമക്കൾക്ക് ഈ പകൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ട്. അപ്പച്ച, എന്റെ കുഞ്ഞുങ്ങളോട് നിന്റെ വചനം പറയാൻ വാർദ്ധക്യം നരയുള്ള കാലത്തെ ഉപേക്ഷിക്കരുത്. ഇദ്ദേഹമാണ് 122:24 ഒരു പ്രാർത്ഥന ചൊല്ലിയത്. എന്റെ ആയുസിന്റെ മധ്യത്തിൽ എന്നെ എന്തിനാത്? അയ്യോ, ഞാൻ ചത്താൻ നരയിൽ വിചാരിച്ചാണോ? അല്ല. പരദീസയെ കുറിച്ച് വിചാരമില്ല ഞാനോ? അല്ല. ഞാൻ ഇന്ന് സ്വർഗത്തിൽ വന്നാൽ രോഗമില്ല, ദുഃഖമില്ല, ക്ഷീണമില്ല, വിയർപ്പില്ല, വിശപ്പില്ല, പിറുപിറപ്പില്ല, പരാതിയില്ല, ഇമ്പങ്ങളുടെ പരദീസയിൽ എനിക്കെത്താം. ഈ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് കാംക്ഷയുണ്ട്. പക്ഷേ എന്റെ കുഞ്ഞുങ്ങളുടെ കാര്യം ആര് നോക്കും? ഞാൻ ഇന്ന് വന്നാൽ നേരെ വരാം. എനിക്ക് കുറച്ചും കൂടെ കാലം തരാമെങ്കിൽ എന്റെ മക്കളെയും കൂടെ കൈപിടിച്ച് എനിക്ക് അവിടെ കൊണ്ടുവരാൻ കഴിയും. അവർക്ക് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ഉണ്ട്, കറക്റ്റ്. ലോക്കൽ പാസ്റ്റേഴ്സ് ഉണ്ട്, കറക്റ്റ്. യൂത്ത് ലീഡേഴ്സ് ഉണ്ട്, കറക്റ്റ്. സഹോദരി സമാജം ലീഡേഴ്സ് ഉണ്ട്, കറക്റ്റ്. മൂപ്പരുണ്ട്, മൂപ്പത്തികളുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും ഞാൻ തിരുമുൻപിൽ നിൽക്കുമ്പോൾ എന്റെ മക്കളെ കുറിച്ച് കണക്ക് ബോധിപ്പിക്കേണ്ടത് ഞാനായിരിക്കും. എനിക്ക് പറയാൻ സമയം തരണമേ. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും. ആയുസിന്റെ മധ്യത്തിൽ നിന്നെ എടുക്കരുതേ. അടുത്ത തലമുറയോട് നിന്റെ വചനം പറയാനിടയാക്കണം. ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാമോ, എനിക്കറിയാമെന്ന് പറയണമെങ്കിൽ വചനപ്രകാരം നീ മുന്നോട്ട് മക്കളെ നയിക്കണം. മറ്റൊരുവൻ പിതാക്കന്മാരുടെ അകൃത്യം, പുറപ്പാട് 20:4-5, പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും അനുസരിച്ച് നടക്കുന്നവന്റെ 1000 തലമുറ വരെ ദൈവം ദയ കാണിക്കും. ഒരു ഉദാഹരണം വേഗം പറയാം, എല്ലാവരും തുറക്കുകയും. 2 ദിനവൃത്താന്തങ്ങൾ 26:20
മഹാപുരോഹിതനായ
2 ദിനവൃത്താന്തങ്ങൾ 26:20 ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്.
മഹാപുരോഹിതനായ
അസര്യാവ്
സകല പുരോഹിതന്മാരും അവനെ നോക്കി,
യുസിയ രാജാവിനെ നോക്കി.
അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിച്ചിരിക്കുന്നത് കണ്ടിട്ട് അവനെ
ക്ഷണം
അവിടെ നിന്ന് പുറത്താക്കി.
അറിയാമോ, പതിനാറാമത്തെ വയസ്സിൽ മന്ത്രിക്കസേരെ കയറിയവൻ 52 ദീർഘനാൾ വാണവൻ. അവനൊരു സ്പെഷ്യൽ ട്യൂഷൻ കിട്ടാൻ പ്രിവിലേജ് ഉണ്ടായി. സൺഡേ സ്കൂളിന് ട്യൂഷൻ കിട്ടി. ഒറ്റ മനുഷ്യനെ ബൈബിളിലുള്ളൂ. സെക്കരിയ ഉപദേശിച്ചു വന്ന് സ്പെഷ്യൽ ട്യൂഷൻ പഠിപ്പിച്ച് ദൈവഭയത്തിൽ അവന് ഉപദേശിച്ചു വന്ന സെക്കരിയാവെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വളർത്തപ്പെട്ട പ്രശിക്ഷണത്തിൽ വളർത്തപ്പെട്ടു. 52 കൊല്ലം കഴിഞ്ഞവൻ നിഗളിച്ചു. ധൂപം കാട്ടുവാൻ ദേവാലയത്തിൽ വന്നപ്പോൾ 81 പ്രീസ്റ്റ് നിൽക്കുകയാണ്, യൂണിഫോം കുപ്പായിട്ടുകൊണ്ട്. രാജാവേ, കസേരയിൽ നിന്ന് ഭരിക്കേണ്ടത് അങ്ങയുടെ ജോലി. ദേവാലയത്തിൽ സൂക്ഷ ഞങ്ങളുടേതാണ് എന്ന് പറയും. ആണോ? നീ എന്നോട് ചോദിക്കാൻ? നീയൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പേ ഞാൻ ദേവാലയം കണ്ടവരാണോ? എന്റെ കൈക്ക് എല്ലുണ്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ 81 പ്രീസ്റ്റും ചുപ് ചാപ്രഹ, ഒരക്ഷരം പോലും മിണ്ടാതെ അവർ നിന്നു. അപ്പോൾ സ്വർഗത്തിലെ ദൈവം കേസേറ്റെടുത്തു. കമ്മിറ്റിക്കും ജനറൽ ബോഡിക്കും മൂപ്പർക്കും ഒതുക്കാൻ കഴിയാത്ത ചില പുള്ളികളുണ്ട്. അപ്പോൾ സ്വർഗം നേരിട്ട് കേസ് ഏറ്റെടുക്കും. വിശ്വസിക്കുന്നവർക്ക് അതിന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അവന് കുഷ്ഠം പൊങ്ങിയത് എവിടാന്നാ? എവിടാ? സഹോദരിയുടെ നെറ്റിയിൽ കുഷ്ഠം പൊങ്ങിയ സാരിയുടെ തുമ്പ് വലിച്ചിട്ട് ലോറി ലോറി പറഞ്ഞിരിക്കാം. ഇത് സഹോദരനാ, തലമറയ്ക്കാൻ ഒക്കത്തില്ല. ഓരോരുത്തരുടെ സ്റ്റാറ്റസ് അനുസരിച്ച് തൊറാൻ സ്വർഗത്തിലൊരു ന്യായാധിപനുണ്ട്. അവന് അവൻ ആ സമയം തന്നെ പുറത്തു പോയി. ആര് ഓടിക്കാതെ ദുഷ്ടന്മാ? അപ്പോൾ മുടക്കപ്പെടേണ്ടി വന്നില്ല. തമ്പുരാൻ മുടക്കിയ കാര്യം ഇവിടെ പറയാൻ കാരണം ഇവനൊരു മോനുണ്ടായ കാര്യം പറയാനാ. മോന്റെ കാര്യം രണ്ട് നിവർത്താന്തങ്ങൾ 27-ാം അധ്യായം 2-ാം വാക്യം. പേര് യോഥാ, ഉസിയാവിന്റെ മകനായ യോഥാ. അവന്റെ ഗുണം കേൾക്കണോ? വായിച്ച്.
അവൻ തന്റെ അപ്പനായ ഉസിയാവ് ചെയ്തതുപോലെയൊക്കെയും യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു.
യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തെങ്കിലും
യഹോവയുടെ ആലയത്തിലേക്ക് അവൻ കടന്നില്ല,
ഒറ്റ സ്വഭാവത്തിനും കയറിയിരുന്നില്ല. ഇവനാണ് തെള്ളിയിറക്കി വിട്ട അപ്പനെ, ഉണ്ടായ മോനെ പിടിച്ചു വലിച്ചാൽ യോഗത്തിന് കയറത്തില്ല. അപ്പൊ തന്നെ സ്തോത്രാഴ്ച വെളിയിന്ന് കൊടുത്തയക്കും, കൺവെൻഷൻ വല്ലതും കൊടുക്കും. പ്രസാദമുള്ളത് ചെയ്തെങ്കിലും ഒരു സഭായോഗത്തിനും കയറിയിരുന്നില്ല. അറിയാമോ, ഇനി ഇവനൊരു മോനുണ്ടായി, മിസ്റ്റർ കൊച്ചുമോൻ ഉസിയാവ്, യോഥാം, ആഹാസ്. അവന്റെ ഗുണം കേൾക്കണോ? രണ്ട് ദിനവൃത്താന്തങ്ങൾ 28:24 വായിച്ച് ആഹാസിന്റെ ഗുണം. കൊച്ചുമോനാ,
ആഹാസ് ദേവാലയത്തിലെ ഉപകരണങ്ങളെ
ദേവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത്, ഞാനും അങ്ങനെ എടുക്കുമായിരുന്നു. 25 കൊല്ലം വീട്ടിൽ വെച്ച് യോഗം നടക്കുന്നുണ്ട്. രാവിലെ എന്ന് ഉപകരണങ്ങളെല്ലാം എടുത്ത് കസേര മേശയെല്ലാം തുടച്ച് റെഡിയാക്കി എല്ലാം തുടച്ച് വെക്കും. ഇവൻ അതെല്ലാം എടുത്ത് തുടച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടോ.
ആഹാസ് ദേവാലയത്തിലെ ഉപകരണങ്ങളെ എടുത്ത് ദേവാലയത്തിലെ ഉപകരണങ്ങളെ ഉടച്ചു.
അയ്യോ, തുടച്ചു എന്നറിഞ്ഞ എത്ര നല്ലതാ. ഇവൻ ഓരോന്നെടുത്ത് അടിച്ചു പൊട്ടിക്കുന്ന തല്ലിപ്പൊളിയൻ എടുക്കുക, ഉടയ്ക്കുക. ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാമഗ്രികൾ എടുത്ത് ഉടയ്ക്കുക. പിന്നെന്തോ ചെയ്തു?
യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞ്,
ഹോള് കൂട്ടി താക്കോല് കൊണ്ട് സ്വലം ഇടുക. എടുക്കുക, ഉടയ്ക്കുക, അടയ്ക്കുക. ഇവന്റെ അപ്പനായിരുന്നു ഇതിൽ മെച്ചം. കുറഞ്ഞ പെട്ടെന്ന് സ്വാഭാവത്തിന് വരത്തില്ലെന്നേ ഉള്ളായിരുന്നു. അറിയാമോ, വലിയപ്പനെ സഭയിൽ നിന്ന് പുറത്താക്കി. മോന്റെ കാലം വന്നപ്പോ അകത്ത് കയറത്തില്ല. കൊച്ചുമോന്റെ കാലം വന്നപ്പോ ഒരുത്തിന് അകത്തോട് കയറ്റത്തുമില്ല. ഹോള് കൂട്ടിക്കൊണ്ട് പോവുക. അറിയാമോ, വിത്ത് ഗുണം കുറച്ചു പറ വിത്ത് ഗുണം തലമുറവേലകൃത്യം സന്ദർശിക്കും. ആഹാസഭായോഗത്തിന് വരുന്ന നിങ്ങൾ വരുന്നത് പോലെ പേന, പേപ്പറ്, സ്തോത്രാഴ്ച കർച്ചീഫ്, നോട്ടെഴുതാനുള്ള പേപ്പർ, ഇതും കൊണ്ടല്ല അവൻ വരുന്നത്. ആകാശ് വരുന്നത് ഇരുമ്പുപടി, കുറുപടി, മുളപടി, മുളകുപടി, ഇരുമ്പുപടി, കുറുപടി, മുളപടി, മുളകുപടി, ഇതും കൊണ്ട് അവൻ വരുന്നത്. ഇവന്റെ ഉദ്ദേശം എടുക്കുക, ഉടയ്ക്കുക, അടയ്ക്കുക. അമ്മേ, അപ്പ, ഇന്നലെ ചെയ്തതിന്റെ ഫലം ഇന്ന് മക്കൾ അനുഭവിക്കുന്നു. ഇന്ന് നീ ചെയ്യുന്നതിന്റെ ഫലം തലമുറ അനുഭവിക്കുമെന്ന് ഈ രാവിലെ സമയം ഈ മധ്യാനസ ഈ പുസ്തകം ഉയർത്തിക്കൊണ്ട് ഞാൻ പറയട്ടെ. സിയാവിനെ പുറത്താക്കി. യോഥാവിന്റെ കാലത്ത് അവൻ അകത്ത് കയറിയില്ല. ആകാശിന്റെ കാലത്ത് ഒരുത്തിനകത്ത് കയറ്റിയില്ലെങ്കിൽ തലമുറ തലമുറ ശ്രമിക്കുന്നെങ്കിൽ ഒരു നല്ല അപ്പച്ചന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ വേഗം നിർത്താൻ പോവുകയാണ്. പുരോഗതിയിലേക്ക് വരട്ടെ. 1 ദിനവൃത്താന്തങ്ങൾ 25-ാം അധ്യായം 5-ഉം 6-ഉം. ദിനവൃത്താന്തങ്ങളുടെ 1-ാമത്തെ പുസ്തകം 25-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുക.
ഇവരെല്ലാവരും ദൈവത്തിന്റെ വചനങ്ങളിൽ രാജാവിന്റെ ദർശകനായ ഹേമാന്റെ പുത്രൻ.
ഹേമാനപ്പച്ചനും മക്കളുണ്ടായി. എത്ര പേർ?
അവന്റെ കൊമ്പുയർത്തേണ്ടതിന് ദൈവം ഹേമാനും 14 പുത്രന്മാരെയും
14-ാം പിള്ളാരെയും
3 പുത്രിമാരെയും കൊടുത്തിരുന്നു.
3 പുത്രിമാരും 14-ാം പിള്ളാരുള്ള അപ്പച്ചന്മാർ ആരോടെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? രണ്ടെണ്ണത്തെ പോറ്റാൻ വയ്യ. പിന്നെ പെൺപിള്ളേർ എത്ര എന്നാ പറഞ്ഞേ? കുറച്ച് പറ രണ്ടുകൂടെ ആഡ് ചെയ്തേ. 14-ഉം 3-ഉം. സഭായോഗം തുടങ്ങുമ്പോൾ വയറ്റിനകത്ത് വേറെ വരുന്ന പിള്ളേരുണ്ടോ നോക്കി. അമ്മേ, അടുത്ത വാക്യം ഒന്ന് വായിച്ച്.
ഇവരെല്ലാവരും
ദേവാലയത്തിലെ ശുശ്രൂഷയ്ക്ക്
കൈത്താളങ്ങളാലും വീണകളാലും
വീണകളാലും
കിന്നരങ്ങളാലും
കിന്നരങ്ങളാലും
യഹോവയുടെ
ആലയത്തിൽ ആലയത്തിൽ
സംഗീതത്തിനായി
ശുശ്രൂഷയ്ക്ക്
താൻ താങ്കളുടെ അപ്പന്റെ കീഴിലും
അത്ര മതിയല്ലോ. ഇവരെല്ലാവരും ദേവാലയത്തിൽ പാട്ടുപാടി സ്തുതിക്കുന്നവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഏമാനപ്പച്ചന്റെ വീട്ടിൽ സ്വഭാവത്തിനുമ്പോൾ എങ്ങനെയെന്നറിയാമോ അല്ലേ? പാർക്കിംഗ് ലോട്ടിൽ കാറും ബൈക്കും ഒക്കെ പാർക്ക് ചെയ്ത് വെച്ച് വരുന്ന കാലമല്ല അന്ന്. കാറും ബൈക്കും ഒന്നും ഹേമാനപ്പച്ചില്ല. ഞായറാഴ്ച രാവിലെ പോകുന്ന ഹേമാനപ്പച്ചി മുമ്പേ പോന്നു, ഹേമാനമ്മച്ചി പുറകെ പോകുന്നു, പതിനാലാം പിള്ളാർ എന്റെ പുറകെ പോകുന്നു, മൂന്ന് പെൺപിള്ളാർ എന്റെ പുറകെ പോകുന്നു, പതിനാലും മൂന്നും പതിനേഴും രണ്ടു വസ്ത്രമായി കുറച്ചോറ. പിന്നെ അഞ്ചാറ് ദാസിദാസന്മാരുണ്ടെങ്കിൽ ഡിസ്ട്രിക്റ്റിൽ ഒരു സഭ കൂടെ തുടങ്ങാനുള്ള ആളുണ്ട് അവിടെ. ദൈവത്തിന് സ്തോത്രം. പക്ഷെ അവിടെ തുടങ്ങിയില്ല. അവരെല്ലാം ദേവാലയത്തിൽ ചെന്നു നിരനിരയായി പാട്ടുപാടി ദൈവത്തിന് സ്തോത്രം ചെയ്തെങ്കിൽ നിന്നോടൊപ്പം നീ സേവിക്കുന്ന ദൈവത്തെ സേവിക്കാൻ തലമുറ വന്നാൽ ഒരു ഹല്ലേലിയ ഉറക്കെ പറയണം. ഞാൻ എടുത്ത വേദപുസ്തകം എന്റെ മക്കൾ എടുക്കട്ടെ, ഞാൻ പാടുന്ന പാട്ടുകൾ എന്റെ കുഞ്ഞുങ്ങൾ പാടട്ടെ, ഞാൻ ഏറ്റ സ്നാനം എന്റെ മക്കൾ ഏൽക്കട്ടെ, ഞാൻ പ്രാപിച്ച പരിശുദ്ധാത്മാവ് എന്റെ മക്കളും പ്രാപിക്കട്ടെ, ഞാൻ എത്തുന്ന സ്വർഗം എന്റെ കുഞ്ഞുങ്ങൾക്കും കൊള്ളാം. ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യീ. എനിക്കറിയാം മോനെ, എനിക്കറിയാം മനുഷ്യന്റെ കണക്ക് കൂട്ടുന്ന അതീതമായി ദൈവത്തിന് കണക്കൂട്ടലുണ്ട്. ദൈവവചന പ്രകാരം സന്തതിയെ വളർത്തിയാൽ ദൈവവചന പ്രകാരം അവരെ അനുഗ്രഹിക്കപ്പെടും. ഒറ്റ അറിവുകൂടെ പറയുമ്പോൾ കറക്റ്റ് സമയമാകും. വേഗം വായിക്കൂ. എനിക്കറിയാം എന്റെ ഭാവി എവിടെ. ഇയ്യോബിന്റെ പുസ്തകം 19:25-26 വായിക്കുവീൻ.
എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവിച്ചിരിക്കുന്നു എന്നും അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്നും ഞാൻ അറിയുന്നു.
അവൻ ഐനോ My Redeemer liveth. അവൻ പൊടിമേ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. അടുത്ത വാക്യം.
എന്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും.
അതെ, പരിഭാഷയിൽ വന്ന തെറ്റാണ്. Worms may destroy my body, yet in my flesh I will see God. ഞാൻ ദേഹസഹിതനായി എന്റെ ദൈവത്തെ കാണും. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. സമ്പത്ത് പോയി, ആരോഗ്യം പോയി, മക്കള് പോയി, ആടുമാടുകൾ പോയി, എല്ലാം പോയി. ഇത് ദൈവത്തെ ത്യജിച്ചങ്ങ് മരിച്ചു കളയാൻ ഭാര്യ പറയുമ്പോൾ അവൻ പറയുന്നത് ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ സംസാരിക്കുന്നത്. എന്റെ സമ്പത്ത് പോയെങ്കിലും, ആരോഗ്യം പോയെങ്കിലും, സൗന്ദര്യം പോയെങ്കിലും, ആടുമാടുകൾ പോയെങ്കിലും, ഓമന മക്കളും പോയെങ്കിലും, എന്റെ വീണ്ടെടുപ്പുകാരൻ ജീവനോടെ ഇരിക്കുന്നു. അപ്രത്യാശയുടെ കയ്യൊന്ന് കാണട്ടെ. ഒരു ദിവസം ഞാൻ എന്റെ ദേഹസഹിതനായി എന്റെ കർത്താവിനെ കാണും. ഒരു നിമിഷം നമുക്ക് നേരിടരു നിൽക്കാം. ഒരുമിച്ച് നമ്മുടെ ദൈവത്തിന് സ്തോത്രം. ഐ നോ. ആ വീണ്ടെടുപ്പുകാരനെ അറിയുന്നവരെല്ലാം ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് എഴുന്നേറ്റിരുന്നാണ്. കണ്ടിയിടും കണ്ടിയിടും പ്രിയനെ ഞാൻ കണ്ടിയിടും. ആ പാട്ടിന്റെ ചില ചരണങ്ങൾ പാടി ആരാധിക്കാൻ പോകുകയാണ്. അതിന് മുമ്പായി എല്ലാ കണ്ണുകളും ദൈവസ്വം തടയട്ടെ. ഈ പകൽ സ്വർഗത്തിലെ അപ്പച്ചൻ എന്നോട് സംസാരിച്ചെന്ന് നിശ്ചയമുള്ളവരുടെ കൈയൊന്ന് കാണുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞാൻ അവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, ആ സംസാരിച്ച വചനത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ സമർപ്പണമുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ സമർപ്പണമുള്ളവരുടെ കൈയൊന്ന് പൊക്കിപ്പിടിച്ച് അവരുടെ അധരം കൊണ്ട് പ്രാർത്ഥിച്ചാട്ട്. ദൈവമേ നിനക്ക് സ്തോത്രം, നിനക്ക് സ്തോത്രം. എന്റെ മക്കളുടെ ഭാവി ഞാൻ അറിയുന്നു. എന്റെ അപ്പച്ചൻ വലിയവനെ ഞാൻ അറിയുന്നു. ക്രൂശിന്റെ മഹത്വം ഞാൻ അറിയുന്നു. വിശ്വാസത്തിന്റെ മഹത്വം ഞാൻ അറിയുന്നു. സ്വർഗവും ഭൂമി അടക്കി വാഴുന്ന സ്വർഗീയ രാജാവ് എന്റെ അപ്പച്ചൻ മറ്റ് ഊമ വിഗ്രഹ ദേവന്മാരെ പോലെ അല്ല. അവന്റെ മുൻപിൽ എന്റെ പ്രശ്നം ഒന്നും ഇല്ലെന്ന് ഞാൻ അറിയുന്നു. എന്നിൽ ഒരു നന്മയും ഇല്ലെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് എനിക്ക് വന്ന നഷ്ടം താഴ്ച ദൈവത്തിന്റെ വിശ്വസ്തത എന്ന് ഞാൻ അറിയുന്നു. ഞാൻ അവനെ കാണുമെന്ന് അറിയുന്നു. പ്രത്യാശയോടെ പ്രാർത്ഥിച്ചാണ് പ്രാർത്ഥിച്ചാണ് ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ ഉയർത്തപ്പെട്ട കരങ്ങളെ ഈ പകൽ അങ്ങയുടെ ഓമന കരത്തിലോട്ട് ഞാൻ കോർത്തിണക്കുന്നു, കോർത്തിണക്കുന്നു, കോർത്തിണക്കുന്നു. തുടയ്ക്കപ്പെട്ട് ചോര ഒലിച്ച് ആ ചോര ചിന്തിയ കരം കൊണ്ട് ഈ കൈകളെ തുടക്കെ. ഇപ്പോൾ വിരലിന്റെ അറ്റത്തോടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. പാപത്തിന്റെ കറകൾ ഓടി ഒളിക്കട്ടെ. ബന്ധനങ്ങൾ അവർ വിമുക്തരാകട്ടെ. ശരീരത്തിൽ ബാധിച്ചിരിക്കുന്ന രോഗങ്ങൾ ഇപ്പോൾ മാറട്ടെ, മാറട്ടെ. ശക്തി വ്യാപരിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. അന്ന് അവസേ മാറും, ഓടി ഒളിക്കൂ. എന്റെ വീണ്ടെടുപ്പ് കാരണെ ഞാൻ കാണുമെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് ഒരു പ്രത്യാശയില്ലാത്ത ദേഹി ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യുവാവേ, യുവതിയെ, നിന്റെ മേൽ ദൈവകൃപ വ്യാപരിക്കട്ടെ. ഒരു പുതിയ തീരുമാനത്തോടെ പോകും. യേശു യേശുവിന്റെ നാമത്തിൽ തന്നെ പാട്ടുകൾ പാടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, വിക്ടറി ഇൻ ദി ബ്ലഡ് ഓഫ് ജീസസ്.
ഓ കണ്ടിരോ കണ്ടിരോ തലമുറയെ ഞാൻ ഒന്നുകൂടെ പുതുക്കി പണിയുവാൻ ജനത്തിനെ സമർപ്പിക്കുന്നു. ഞാൻ സ്വർഗത്തിൽ ചേരുമ്പോൾ ഇതാ ഞാനും എന്റെ കുഞ്ഞുങ്ങളും എന്ന് പറയത്തക്കവണ്ണം കർത്താവേ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാനിടയാണ്, ഒന്നുപോലും നഷ്ടപ്പെടല്ല ഈ തലമുറയില്ല. കുഞ്ഞുങ്ങളെ നേരത്തെ വലിയ ബുദ്ധിമുട്ടാണ് കർത്താവേ, അങ്ങനെ സംഭവിക്കരുത്. ഈ ബല 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 ബൗഢ വിശ്വാസം മരണത്തങ്ങളവരല്ലേ, ആപത്തുള്ളവരല്ലേ, താമര അന്യഹീനമാകാനിടയാകല്ലേ, ദൈവശക്തിയെ മയക്കണമേ. കർമ്മവാചനത്തിനുമ്പ് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ള പ്രഖ്യാനം പ്രതിഫലിച്ചാട്ടെ. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എനിക്ക് പ്രാർത്ഥനാ വിഷയമുണ്ട്, പാസ്റ്റർ പ്രാർത്ഥിക്കണം. കരം പ്രതിഫലിച്ചോണ്ട് നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാട്ടെ. ഒരു ചോദ്യപ്പോഴേ പാസ്റ്റർ ഇതുവരെയും എനിക്ക് സ്നാനപ്പെടാൻ കഴിഞ്ഞില്ല, എനിക്ക് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരുവാൻ ഈ പ്രാവശ്യത്തെ സ്നാനത്തിൽ കൂടെ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ട്. കരം മുഴുത്തി പിടിച്ചാട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായി കരം സഹോദരാ ദൈവം ഞാൻ അനുഗ്രഹിക്കട്ടെ. ഇനി ആരെങ്കിലും ഉണ്ടോ ധൈര്യമായി കരം മുഴുത്തി പിടിക്കുക. കർത്താവ് ഞാൻ കാണുന്നു, കർത്താവ് ഞാൻ അറിയുന്നു, കരകർത്താത്തിട്ട് കരമുഴുത്തിട്ട. ഇനി ആരെങ്കിലും ഉണ്ടോ പുതുതായി സ്നാനപ്പെടുവാൻ തീരുമാനിക്കുവാനാട്ടെ. ആരെങ്കിലും ഉണ്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.